കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.
ഗ്ലോറി ബി ടു ഗോഡ്.
നമ്മുടെ വചന പഠനത്തിന്റെ നാലാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്.
വി ഹാവ് കം ടു ദി ഫോർത്ത് ക്ലാസ് ഓഫ് അവർ സീരീസ് ഓഫ് ദി ബൈബിൾ സ്റ്റഡി.
ഇന്ന് നമ്മൾ യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്.
ആൻഡ് ടുഡേ വിൽ ബി മെഡിറ്റേറ്റിംഗ് ഫ്രം 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 15 ത്രൂ 17.
രണ്ടാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ.
ചാപ്റ്റർ 2 വേഴ്സ് 15 ത്രൂ 17.
അപ്പോൾ നിങ്ങൾ ചോദിച്ചാക്കേ രണ്ടാം അധ്യായത്തിന്റെ 14 വരെയുള്ള ചിന്തിച്ചില്ലല്ലോ എന്ന്.
വി മൈറ്റ് ആസ്ക് വാട്ട് അബൌട്ട് ടിൽ വേഴ്സ് 14, വി ഡിഡ്ന്റ് മെഡിറ്റേറ്റ് ഫ്രം ദേർ.
അത് ഒരു ക്ലാസ്സോട് തീരുകയല്ല, അതുകൊണ്ട് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്.
ഇറ്റ് വോണ്ട് ഫിനിഷ് വിത്ത് വൺ ക്ലാസ്, സോ ഐ ഹാവ് പോസ്റ്റ്പോണ്ഡ് ഇറ്റ് ഫോർ ടുമോറോ.
മാത്രമല്ല ഇന്ന് പലരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്, അതുകൊണ്ട് അല്പം ക്ഷീണമൊക്കെ കാണും.
ആൻഡ് many of you have come after work today, so you might be a bit tired.
നാളെ ആവുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡോടെ വരും.
And tomorrow you will be with a fresh mind.
അപ്പോൾ ഈ ആദ്യത്തെ രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം അല്പം കട്ടിയുള്ള ഭാഗങ്ങളാണ്.
And the first portion of this chapter 2 is a little bit difficult.
അതുകൊണ്ട് ആദ്യത്തെ 6 വാക്യങ്ങൾ ഒരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്.
So I am giving you the first 6 verses as a homework.
പല പ്രാവശ്യം വായിക്കണം.
You have to reread it many times.
ഇവിടെ പറയുന്ന പല വാക്കുകളുണ്ട്, അവയുടെ എല്ലാം അർത്ഥം നമ്മൾ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്.
And there are many words used there and you have to examine them in the background of the Old Testament.
എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഇവിടെ നീതിമാൻ എന്ന് വിളിച്ചിരിക്കുന്നത്?
And why is the Lord Jesus Christ addressed as righteous here?
വിശ്വാസിക്ക് പാപം ചെയ്യാൻ സാധ്യതയുണ്ടോ?
Is it possible for a believer to sin?
താഴെ പറയുന്നു, ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ?
And if anyone is born of God, he does not sin. Can we live like that?
യേശു ക്രിസ്തുവിനെ ഇവിടെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന് വിളിച്ചിട്ടുള്ളത്?
And why is Jesus Christ addressed here as Jesus Christ?
അവൻ എങ്ങനെയാണ് കാര്യസ്ഥനായിരിക്കുന്നത്?
And how is he the advocate?
എന്തുകൊണ്ടാണ് അവിടെ പിതാവ് എന്ന് പറഞ്ഞ ദൈവം എന്ന് പറയുന്ന പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്?
And why is it called father and not God?
പ്രായശ്ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
And what is the meaning of the word propitiation?
സർവ്വലോകത്തിന്റെ പാപം എന്ന് പറയുന്നത് എന്താണ് അർത്ഥം?
And what is the meaning of the sins of the whole world?
ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതും പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ്.
And these are all very important and can be only understood in the context of the Old Testament.
അതുകൊണ്ട് നാളെ ഒന്നാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ളതും ഈ രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ നാളെ നമുക്ക് രണ്ട് ക്ലാസ്സുകളായിട്ട് പഠിക്കാം.
And so from chapter 1 verse 6 to 9 and chapter 2 up to verse 6 we will learn in those 2 classes tomorrow.
അപ്പോൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട് നാളെ വരണം.
So you need to come prepared tomorrow.
നമുക്ക് പറഞ്ഞ വാക്യങ്ങൾ വായിക്കാം. 1 യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ.
Shall we read from 1 John chapter 2 verse 15 to through 17?
എല്ലാവരും ബൈബിൾ തുറക്കണേ, തുറന്നിട്ട് നോക്കിയിരിക്കണം.
And everybody should open the Bible and look intently at it. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വേദഭാഗമോ വാക്യമോ കണ്ടാൽ അതിനെ മുറിക്കണം, മുറിച്ച് 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 ചിന്തിക്കണം. And as I reminded earlier, if you are seeing a portion of the scripture, when we are reading it, we should dissect it into several parts.
ഈ ഭാഗത്തെ നമ്മൾ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് മുറിച്ചാൽ ഒരു കുറഞ്ഞ പക്ഷം, ഏറ്റവും കുറഞ്ഞത് 6 ഭാഗങ്ങളെ കൂടി ആയിട്ട് തിരിക്കാൻ കഴിയും.
And if you are dissecting this, we can bifurcate this into at least 6 different parts.
നിങ്ങൾ 15-ാമത്തെ വാക്യം നോക്കിക്കേ.
Look at verse 15.
ആദ്യത്തെ വാചകം.
The first statement there.
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്.
Do not love the world or the things in the world.
ആ ഒറ്റ വാക്യത്തെ ഒന്ന് ഒന്ന് മുറിച്ചാൽ വിഭജിച്ചാൽ എത്ര ഭാഗമായിട്ട് കിട്ടും?
And that one verse, if you divide it into how many you can divide it into?
ചെറിയൊരു വാക്യം.
It's a small sentence.
എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം?
How many you can divide it into?
ലോകം,
world,
ലോകത്തിലുള്ളത്,
the things of the world,
സ്നേഹം,
and love.
മൂന്ന് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്.
And there are 3 things there itself.
താഴെ വരുന്നത്,
and in the preceding portion,
പിതാവിന്റെ സ്നേഹം,
the love of the father,
ദൈവേഷ്ടം,
the will of God.
ഇങ്ങനെ
പല ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിക്കാം.
And we can divide this into several parts.
അപ്പോൾ നമ്മൾ ഇന്ന് പഠന സൗകര്യത്തിന് വേണ്ടി ആറ് ഭാഗങ്ങളായിട്ട് തിരിക്കാണ്, ആറ് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്.
And so for the sake of our study we'll be dividing it into six parts.
ഒന്ന്,
firstly,
സ്നേഹം എന്താ?
What is love?
എഴുന്നൂർ എഴുതി എടുത്തോണേ.
If you want to note, please note it down.
സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്?
What does it mean to love? What is the meaning of love?
രണ്ടാമത്,
secondly,
ഇരുവിധ സ്നേഹങ്ങൾ ഏതൊക്കെയാണ്, രണ്ട് വിധമായ സ്നേഹം.
And what are the two types of love?
ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം.
And here it's mentioned the love of the world and the love of the father.
അല്ലെങ്കിൽ പിതാവിനോടുള്ള സ്നേഹം, ലോകത്തോടുള്ള സ്നേഹം.
Or in other words, the love towards the world and the love towards the father.
മൂന്നാമത്തെ കാര്യം,
third thing,
ദൈവത്തെ സ്നേഹിക്കുന്ന ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
And what are the signs of a person who loves the Lord?
ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ അടയാളങ്ങൾ.
The signs of a person who loves the Lord.
നാലാമത്തെ കാര്യം,
fourth point,
ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്?
What does it refer by the world here?
ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
What does it mean by the word by the world here?
അഞ്ചാമത്തേത്,
fifthly,
ലോകത്തെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
What are the signs of a person who loves the world?
ലോകത്തെ സ്നേഹിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാം അവരുടെ ലക്ഷണങ്ങൾ?
And how we can identify a person who loves the world? What are those signs which will be evident?
ആറാമതായി,
sixthly,
ഈ ഇരുവിധമായ സ്നേഹത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്?
And what are the consequences or the results of these two different types of love?
മനസ്സിലായോ? എഴുതിയെടുക്കാൻ പറ്റിയോ?
Did you understand? Were you able to write down?
Okay, repeat it.
We'll repeat once more.
സ്നേഹം എന്നാൽ എന്ത്?
What does it mean by love?
രണ്ട്,
secondly,
ഇരുവിധ സ്നേഹങ്ങൾ ഏതൊക്കെ?
What are the two types of love?
ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കേട്ടോ, അവർ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. മൂന്നാമത്തേത്,
thirdly,
ദൈവത്തെ സ്നേഹിക്കുന്നവർ എങ്ങനെ അറിയാം?
How can identify the people who love the Lord?
നാല്,
fourthly,
ലോകം എന്നാൽ എന്താണ്?
What is the meaning of the word world?
അഞ്ച്,
fifthly,
ലോകത്തെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
Are the signs of a person who loves the world.
ആറ്,
sixthly,
ഈ ഇരുവിധ സ്നേഹത്തിന്റെ പരിണിത ഫലം എന്താണ്?
And what are the consequences or the results of these two different types of love?
ഇനി നമ്മൾ 1 2 3 അങ്ങനെ ചിന്തിക്കാൻ പോവാണ്.
And we are going to go through these points.
ഒന്നാമത്തെ കാര്യം, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാന്റെ ലേഖനത്തിലും സുവിശേഷത്തിലും ഒക്കെ സ്നേഹം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
And what does it mean by love in the epistles and the gospel of John?
നിങ്ങൾ യോഹന്നാന്റെ ഒന്നാം ലേഖനം തന്നെ വായിച്ചാൽ, പ്രമാണമായി വായിച്ചാൽ 46 പ്രാവശ്യം എങ്കിലും സ്നേഹം എന്നുള്ള വാക്കുണ്ട്.
And if you are reading the epistle of John, you will see at least 46 times the word love is repeated.
അതുകൊണ്ടാണ് യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് വിളിക്കാറുള്ളത്.
And that is why John is called as the apostle of love.
വിശ്വാസത്തിന്റെ അപ്പോസ്തലനായിട്ട് പൗലോസിനെ വിശദീകരിക്കുമ്പോൾ,
And when we explain about the apostle of faith Paul,
പത്രോസിനെ പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കും.
And we address Peter as the apostle of hope.
യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കും.
And John we call the apostle of love.
അപ്പോൾ ലേഖനത്തിൽ, ഒന്നാം ലേഖനത്തിൽ തന്നെ 46 പ്രാവശ്യം സ്നേഹം എന്നുള്ള വാക്ക്.
So in the first epistle itself we can see love repeated 46 times.
സുവിശേഷത്തിൽ, നാലാമത്തെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 57 പ്രാവശ്യം സ്നേഹം എന്നുള്ള വാക്കുണ്ട്.
And in the gospel of John the fourth book we see that it is repeated around 56 times.
യോഹന്നാന്റെ രണ്ടേ മൂന്ന് ലേഖനങ്ങളിലായിട്ട് 6 പ്രാവശ്യം സ്നേഹം എന്നുള്ള വാക്കുണ്ട്.
And in the second and third epistles of John we see the usage around 6 times.
ആകെ 113 പ്രാവശ്യം സ്നേഹം എന്നുള്ള വാക്ക് യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്.
And in total around 113 times the word love is used by apostle John.
അപ്പോൾ ഈ വിഷയത്തിന് യോഹന്നാൻ നൽകിയിരിക്കുന്ന പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കണം.
And so you should understand what kind of importance John has given to this subject.
യോഹന്നാനെ സ്നേഹത്തെ കുറിച്ച് ഇത്രയും പറയാൻ കാരണം എന്തായിരിക്കണം?
And what must be the reason why John is emphasizing so much about this this love?
അതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്.
And there's a special reason for that.
സ്നേഹം എന്താണെന്നുള്ള യോഹന്നാനെ പോലെ ആരും ആ തലമുറയിൽ കണ്ടിട്ടില്ല.
And none other than John has seen in that generation what true love is.
അപ്പോൾ നിങ്ങൾ ചോദിച്ചു അപ്പോസ്തലന്മാരെ കണ്ടില്ലായിരുന്നോ?
And you might ask me, have not the other apostles seen it?
എല്ലാരും സ്നേഹം എന്താണെന്ന് കണ്ടിട്ടുണ്ട്.
Everybody has seen what the love is.
പക്ഷെ യോഹന്നാനെ പോലെ മറ്റാർക്കും കാണാൻ കഴിഞ്ഞില്ല.
But like John, nobody else could see it.
ശരിയാണോ?
Is it true?
യേശുവിന്റെ മാറോട് ചാരി ഇരുന്നത് യോഹന്നാൻ മാത്രമാണ്.
And it is only John who lay close to the bosom of the Lord.
ഹൃദയമാണ് സ്നേഹത്തിന്റെ ഇരിപ്പിടം.
And heart is the place where love rests.
അപ്പോൾ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിന്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നതെല്ലാം യോഹന്നാൻ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിരിക്കുകയായിരുന്നു.
And in a figurative manner, if you say the heartbeats of the Lord Jesus Christ were heard by John.
അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ പൾസ് അറിയാവുന്ന ആളാ.
And we usually use the phrase, he knows the pulse.
ഓരോ പൾസിലും സ്നേഹം 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 എന്ന് യോഹന്നാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
And for each pulse of that heartbeat, John could understand love, love, love.
യോഹന്നാൻ 13-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത് യേശു അവരെ അവസാനത്തോളം സ്നേഹിച്ചെന്നാണ്.
And in John chapter 13 we see that Jesus loved him till the end.
ആരെയൊക്കെ സ്നേഹിച്ചു?
And who already loved?
യൂദായും കൂടെ ഉള്ള കൂട്ടത്തെ കുറിച്ച് അവർ അവസാനത്തോളം സ്നേഹിച്ചു.
And it is the group which included Judas Iscariot that he is mentioning there.
മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസിനെയും സ്നേഹിച്ചു.
And the Peter who denied the Lord Jesus Christ 3 times even him the Lord is loving.
അപ്പോൾ സ്നേഹം എന്താണെന്നുള്ള യോഹന്നാൻ മനസ്സിലാക്കി.
So John truly understood what love is.
ഇനി ക്രൂശിലേക്ക് നോക്കണം.
And now let us look unto the cross.
ശിഷ്യന്മാർ 11 പേർ അവിടെ ഉണ്ട്.
And the 11 disciples are there.
10 പേർ ഓടി രക്ഷപ്പെട്ടു.
And 10 of them have run away and escaped.
ശരിയല്ലേ?
Is it not true?
ഏറ്റവും പ്രധാനപ്പെട്ട അപ്പുറത്ത് മാറി ഇരുന്ന് ഞാൻ അവനെ അറിയുന്നില്ലെന്ന് ഒരു പ്രാകാരമാണ് ഇടാൻ തുടങ്ങി.
And one of them, he is standing away and he is cursing and saying that I do not know him at all.
യോഹന്നാൻ മാത്രം ആ ക്രൂശിന്റെ അടുക്കൽ നിന്നു.
And it was only John who was near that cross.
സ്നേഹം ശരിക്കും കണ്ടു.
He truly saw the display of love.
ആ ക്രൂശിൽ വെച്ച് കർത്താവ് പറഞ്ഞ വാക്കുകൾ യോഹന്നാൻ മറക്കാൻ പറ്റുകയില്ല.
And John cannot forget the words uttered by the Lord Jesus Christ on the cross.
തന്റെ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു യോഹന്നാനെ ഇതാ നിന്റെ അമ്മ.
And at looking at John he says behold your mother.
തന്റെ മാതാവിനോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ.
And looking at his mother he said behold your son.
അപ്പോൾ മരിക്കുന്ന സമയത്ത് പോലുമുള്ള അമ്മയോടുള്ള സ്നേഹം.
And the love for the mother even in the dying moments.
Parental affection and care എന്ന് പറയാം.
And we can call it as the parental affection and care.
അപ്പോൾ ദൈവസ്നേഹം മനുഷ്യനോട് കാണിച്ചു തന്റെ സ്വന്തം കുടുംബത്തോടും കാണിച്ചു.
And the godly love he showed towards man and towards his own family.
ഒരു പക്ഷെങ്കിൽ വേണമെങ്കിൽ ചിന്തിച്ചേക്കാം യോഹന്നാനും യേശു ഫസ്റ്റ് കസിൻസ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞേക്കാമായിരിക്കും.
And probably you could think that it was so because they were John and Jesus were first cousins.
കാരണം യേശുവിന്റെ അമ്മയും യോഹന്നാന്റെ അമ്മയും ജ്യേഷ്ഠത്തി അനുജത്തിയാണ്. ശരിയാണ്.
And because Jesus mother and John's mother are sisters.
മറിയയുടെ സ്വന്തം മക്കൾ പോലും ആ സമയത്ത് അവിടെ ഇല്ല.
At that time Mary's own children were not there at that place.
അപ്പോൾ തന്റെ അമ്മ അനാഥയായി തീരരുതെന്നുള്ള ആഗ്രഹം അമ്മയെക്കുറിച്ചുള്ള കരുതൽ.
And his desire that his mother should not be orphaned, his care and desire for his mother.
എന്തിനാ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്?
And why are all these written?
ഒരു ചെറിയ കാര്യമായിട്ട് തോന്നിയേക്കാം.
We might think it is a small matter.
നമ്മളെ കഷ്ടപ്പെടുത്തി വളർത്തിയ മാതാപിതാക്കന്മാരെ നമ്മൾ എന്ത് ചെയ്യണം?
Our parents who took care of us with their hard labor, what should we do?
നന്മ ഉണ്ടാകാനും ദീർഘായുസ്സോടെ ഇരിപ്പാനും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
And that it may be good with you and that you may receive the blessing that you should honor them.
നമുക്കറിയാം ഈ കാലത്തെ ഇതിനെ വലിയ പ്രാധാന്യമൊന്നുമില്ല.
And we know that in this age the importance for this is not there, it's diminishing.
മാതാപിതാക്കന്മാർ ഒരു ബാധ്യതയാണെന്ന് കരുതുന്ന ഒരു തലമുറയാണ് ഇപ്പോഴത്തെ തലമുറയിൽ പലരും.
And many in this generation consider their parents to be a responsibility or a burden.
അവരെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനുമുള്ള സാവകാശം കുറെ ആളുകൾക്ക് ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. വിദേശ രാജ്യങ്ങളൊക്കെ ജോലിക്ക് പോയാലുണ്ടായെന്ന് വരികയില്ല.
I know that some might not have the situations to take care of their parents.
എങ്കിലും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് അവരെ സ്നേഹിച്ച് അവരെ ബഹുമാനിക്കാൻ ദൈവമക്കളായ നമുക്ക് വലിയ കടപ്പാടുണ്ട്.
But as children of God we have the great responsibility to take care of their needs, to meet their needs and to honor them.
ഞാനിത് പറയുമ്പോൾ എന്റെ ജീവിത അനുഭവത്തിനെ വിളിച്ചതല്ലേ ഞാൻ പറയാറുള്ളൂ.
And when I am saying this I am saying in the experience of my own life.
അനേക വർഷങ്ങൾ ഒരു മറവിരോക്കാരനായ പിതാവിനെ ഞങ്ങൾ
ശുശ്രൂഷിച്ചതാണ്. And we were able to serve our father who was severely ill for a while.
എന്റെ അമ്മ മരിച്ച ശേഷം ഒരു വർഷം ഞാൻ വീട്ടിൽ ദുരിതത്തോടും പോയില്ല.
And after my mother passed away, for 1 year I did not leave my home.
ആരാധനയ്ക്ക് മാത്രം കഷ്ടിച്ചു പോകും.
And hardly for the worship meetings I will go.
രാവും പകലും എല്ലാം ഈ വയലന്റ് ആകുന്ന ഇയാളെ നോക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇരുന്നു.
And day and night I used to take care of my father who used to turn violent.
ഞാൻ ഇപ്പോ തിരിഞ്ഞു നോക്കിയാൽ വലിയ സംതൃപ്തിയാ. ഒരു വർഷം ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാടെ ഒരു പ്രസംഗത്തിന് പോവാടെ ചെയ്തില്ല, പക്ഷേ അതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്തു എന്നുള്ള സംതൃപ്തി എനിക്കുണ്ട്.
But looking back I am now very content that even though I was not able to go outside I was able to do this great service.
അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരെ മറക്കാൻ പാടില്ല.
So we should not forget our parents.
ഇന്ന് നമ്മൾ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ അവർ കാരണമാണ്.
And today if we are anything after God it is because of them.
അവരവരുടെ സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ ആകുകയില്ലായിരുന്നു.
And if they had looked after their own needs we would not have been in this position.
Njan parayu yohanan sneham endanallo sherike kandu.
I am saying this because John truly saw what love is.
Adu kondu sneham ennalla vaakiyin aavarthichu ezhuthirikkya.
And so this word love is being repeated again and again.
Appo sneham endanu choichunal yohananodu choichal ende artham parayum.
And so if you ask John what is love he will explain it to you.
Namakkariyam snehathinu pala arthangal undu.
We know that love has many meanings.
കുറഞ്ഞ പക്ഷം മൂന്ന് അർത്ഥങ്ങളെങ്കിലും ഉണ്ട്.
And we know that at minimum it has at least three meanings.
അതിൽ ഒന്നാമത്തേത്
the first one among them
because of എന്ന് പറയാം.
It is because of.
I love a person because.
Yeah, for example you can love a person because of so and so reason.
എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങ് സ്നേഹിക്കുക.
And because of so and so reasons I am loving that person.
എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ അങ്ങ് സ്നേഹിക്കുക.
I am loving because it is my wife.
സ്നേഹിക്കാൻ തോന്നിയിട്ടൊന്നുമല്ല.
Not because I feel to love.
പിന്നെ എന്ത് ചെയ്യാനാ, ഭാര്യയായി പോയില്ലേ.
But because she is my wife.
ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നുകയല്ല, പക്ഷേ എന്നാ ചെയ്യാനാ, ഇട്ടേച്ച് പോകാൻ പോയല്ലോ, ഭർത്താവ് ആയി പോയതുകൊണ്ടൊക്കെ സ്നേഹിക്കുക.
It is my husband, I cannot leave him, I am stuck in this, so because he is my husband I am loving him.
സഭയിൽ ആയി പോയില്ലേ, അതുകൊണ്ട് സ്നേഹിക്കുക.
And because I am in the church I am loving.
അപ്പോൾ അങ്ങനെ ഒരു സ്നേഹമുണ്ട്.
And there is such a kind of love.
രണ്ടാമത്തെ ഒരു സ്നേഹമുണ്ട്.
There is a second type of love.
Instead of
ഒരു
ഉപകാരം ചെയ്തതുകൊണ്ട്,
because he has shown a favor towards me,
എന്നെ സഹായിച്ചതുകൊണ്ട്,
because he has helped me,
അതുകൊണ്ട് ഞാൻ ഇയാളെ സ്നേഹിക്കുന്നു.
And so I love this person.
മൂന്നാമതൊരു സ്നേഹമുണ്ട്.
And there's a third kind of love.
അതിനെ വിളിക്കാം in spite of.
And the third one is a love which is in spite of.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും.
Despite all of this.
അതാണ് ദൈവസ്നേഹം.
And that is God's love.
അതേക്കുറിച്ചാണ് യോഹന്നാൻ എഴുതുന്നത്.
And that is what John is writing about.
മരിക്കുന്ന സമയത്ത് അവരുടെ ജീവൻ പോയെന്ന് കണ്ടപ്പോൾ ഒരു കുന്തം കൊണ്ട് അവർ വിലാപ്പുറത്ത് കുത്തിയ ആ ആളുകൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ച സ്നേഹമാണ് യോഹന്നാൻ കണ്ടത്.
And John is writing about that life which at his dying moments also whom the soldier when he poked in his side he is loving that person.
അങ്ങനെയുള്ള ഒരു സ്നേഹത്താൽ നാം സ്നേഹിക്കാനാണ് യോഹന്നാനും ദൈവവചനം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്.
And with such a kind of love we ought to love and that is what John and the word of God instructs us to do.
വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നിയാലും ഇങ്ങനെ സ്നേഹിക്കണം.
And even if we feel it is difficult in this manner we ought to love.
ഇനി രണ്ടാമത്തെ കാര്യം,
the second man,
ഈ ഭാഗത്ത് യോഹന്നാൻ രണ്ട് തരത്തിലുള്ള സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്.
Here John addresses about two kinds of love.
ഒന്ന് ദൈവത്തിന്റെ സ്നേഹം.
First the love of God.
രണ്ട് ലോകത്തിന്റെ സ്നേഹം.
And the love of the world.
ദൈവത്തിന്റെ സ്നേഹം, ലോകത്തിന്റെ സ്നേഹം.
And the love of God and the love of the world.
അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വാസികൾ.
And the believers who love God back after understanding his love.
രണ്ടാമത്തെ കൂട്ടം വിശ്വാസികളുണ്ട്.
And there are a second group of believers.
അവർ ദൈവസ്നേഹം മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ടവരാ.
And they have understood the love of God and have been born again and have attained salvation.
പക്ഷേ അവരുടെ ജീവിതത്തിന്റെ യാത്രയ്ക്കിടയ്ക്ക് അവർ ലോകത്തെ സ്നേഹിച്ചു പോകുന്നു, ലോകത്തിന് സ്നേഹിതരാകുക.
But in the midst of their journey they are loving the world.
അവരെ കുറിച്ച് യാക്കോബ് ഭംഗിയായിട്ട് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്.
And about them James has mentioned two phrases.
യാക്കോബ് 2:23.
And in James chapter 2 verse 23
അവരെ വിളിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹിതരെന്ന.
And they have been called as the friend of God.
ദൈവത്തിന്റെ സ്നേഹിതർ, ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിന്റെ സ്നേഹിതരും.
And the friend of God.
അത് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
And it is mentioned there about Abraham.
അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു.
And mentioning there about Abraham believed God and it was accounted to him for righteousness.
അത് പൗലോസ് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്.
And apostle Paul has also mentioned that in Romans chapter 4.
എന്നാൽ ഇവിടെ യാക്കോബ് 2:21 വാക്യത്തിൽ,
but here in James chapter 2 and verse 21
അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താൽ പ്രവൃത്തിയാലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
But here it is mentioned Abraham was justified by works and not by faith.
പൗലോസ് പറയുന്നു വിശ്വാസത്താൽ.
Apostle Paul says by faith.
യാക്കോബ് പറയുന്നു പ്രവൃത്തിയാൽ.
And James says by works.
ഇത് വൈരുദ്ധ്യമാണോ, കോൺട്രാഡിക്ഷൻ ആണോ?
ഇസ് ദിസ് എ കോൺട്രഡിക്ഷൻ?
അല്ല.
നോ.
മകനെ യാഗം അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു.
ആൻഡ് ആഫ്റ്റർ ഓഫറിംഗ് ഹിസ് സൺ ബൈ ഹിസ് വർക്സ് ഹി വാസ് ജസ്റ്റിഫൈഡ്.
ഇതെങ്ങനെയാണ് ഇതിനൊരു ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുന്നത്?
ആൻഡ് ഹൗ ക്യാൻ വി കം ടു എ കോംപ്രമൈസ് ഓൺ ദിസ്?
അബ്രഹാം ഏതാണ്ട് 75 വയസ്സായപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു.
ആൻഡ് അബ്രഹാം വെൻ ഹി വാസ് അറൗണ്ട് 75 years old, he was justified by faith.
ആ കാര്യമാണ് റോമാലേഖൻ 4 പൗലോസ് പറയുന്നത്.
And it is those things which are mentioned in Romans chapter 4.
എന്ന യാക്കോബിൽ പറയുന്നത്.
But the things mentioned, matters mentioned in James.
ഏതാണ്ട് ഒരു 40 വർഷത്തോട് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ യാക്കോബിലെ സംഭവം.
And this incident is happening after around 40 years after that.
ഇസഹാക്കിന് ഏതാണ്ട് 15 വയസ്സോട് അടുത്തപ്പോഴാണ് അവനെ ബലി അർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്.
And when Isaac was around 15 years old, he is being taken to be offered as a sacrifice.
അപ്പോൾ 25 15 40 വർഷങ്ങൾ.
And 25 plus 15 40 years.
അവിടെ എന്താണ് സംഭവിച്ചത്?
What is happening there?
ദൈവത്തിന്റെ ഭാഗം അബ്രഹാം നീതീകരിക്കപ്പെട്ട 75-ാമത്തെ വയസ്സിൽ.
And by faith he was justified in front of God at 75 years old.
അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു തെളിയിച്ചത് 40 കൊല്ലം കഴിഞ്ഞപ്പോൾ.
And Abraham proved he was justified by his works 40 years later.
എന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണെന്നുള്ളത് പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത് 40 കൊല്ലം കഴിഞ്ഞപ്പോൾ.
And by his works it was revealed to the world that he was justified 40 years later.
ഇത് രണ്ടും കൂടെ കണ്ടുകൊണ്ട് യാക്കോബ് പറയുകയാണ് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി.
And after considering both these things, James is saying Abraham is a friend of God.
അബ്രഹാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നീതീകരിക്കപ്പെട്ടവനാണെന്ന് തെളിയിച്ചു.
And he obeyed, Abraham obeyed the commandments of God and he proved that he was justified by faith.
അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി.
And in that manner he became the friend of God.
ഞാൻ അതിലേക്ക് വീണ്ടും വരുന്നുണ്ട്.
I will come later on to that.
അപ്പോൾ അബ്രഹാം എങ്ങനെ ദൈവത്തിന്റെ സ്നേഹിതനായി?
So how did Abraham become the friend of God?
കൽപ്പന അനുസരിച്ച്.
By obeying the commandments.
അത് മറക്കരുത്.
Don't forget that.
ഇനി രണ്ടാമത്തെ സ്നേഹിതനെ കുറിച്ച് വായിക്കുന്നത് യാക്കോബ് 4:4-ലാണ്.
And the second type of friend we read in James chapter 4 and verse 4.
അവിടെ അടുത്തൊരു സ്നേഹിതനെ കുറിച്ച് കാണുന്നുണ്ട്.
And there we read about another type of friend.
ലോകത്തിന്റെ സ്നേഹിതൻ.
The friend of the world.
ലോകത്തിന്റെ സ്നേഹിതൻ.
Friend of the world.
ഇത് ആരാണെന്ന് നമുക്കറിയാമല്ലോ.
We know who this is.
അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണെങ്കിൽ.
If Abraham is a friend of God.
അബ്രഹാമിന്റെ കൂടെ യാത്ര പുറപ്പെട്ട വേറെ ആളുണ്ടല്ലോ.
And there was somebody who got out together with Abraham.
അവനും വിശ്വാസിയായി രക്ഷിക്കപ്പെട്ടതാ.
And he was also saved.
അവൻ നീതിമാനാ.
And he was also righteous.
പക്ഷേ അവൻ ലോകത്തിന്റെ സ്നേഹിതനായി പോയി.
But he became the friend of the world.
അതിന്റെ കാരണങ്ങളിലേക്ക് പിന്നെ നമ്മൾ വരുന്നുണ്ട്.
We will come into the reasons later on.
അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്നേഹിതന്മാരുണ്ട്.
So we can see here two types of friends.
അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കാം അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കാം.
And so you and me we can either love God or love the world.
ഈ കാര്യത്തിൽ ദൈവം നമുക്ക് ഫ്രീ വിൽ തന്നിരിക്കുകയാ.
And in this matter God has given us a free will.
ദൈവത്തെ സ്നേഹിച്ചാൽ നിലനിൽക്കും.
If you will endure if you love the Lord.
ലോകത്തെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതം പാഴായി പോകും.
And your life will be in vain if you.
അതാണ് 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്.
And that is what is mentioned in verse 17.
അപ്പോൾ രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നോക്കി.
So two things we pondered upon quickly.
സ്നേഹം എന്നാൽ എന്താണ്?
What does it mean by love?
രണ്ട് വിധമായ സ്നേഹങ്ങൾ ഏതൊക്കെയാണ്?
And what are the two types of love?
ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്.
Now we are coming into the third point.
ദൈവത്തിന്റെ സ്നേഹിതന്മാരെ എങ്ങനെ തിരിച്ചറിയാം?
How we can identify the friends of God.
നമ്മളോട് വായിച്ച ദൈവേഷ്ടം ചെയ്യുന്നവനെന്ന.
And here we read the phrase those who do the will of the Lord.
2:17 ദൈവേഷ്ടം ചെയ്യുക.
And we see he who does the will of God.
എന്താ ദൈവേഷ്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ?
What does it mean to do the will of God?
യോഹന്നാൻ അതേക്കുറിച്ച് 2-4 അധ്യായങ്ങളിൽ മാറി മാറി പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുക.
And in chapters 2, 3 and 4 again and again John says it is one who does the commandments of the Lord.
2:5-7 വരെ എന്ന് വായിക്കാം. 2:5-7 വരെ.
When we read from chapter 2 5 through 7.
ഏഴാമത്തെ വാക്യം. ഏറ്റവും കൂടെ പുതിയൊരു മതി മതി മതി. ഇവിടെ പഴയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു.
And here it's mentioned an old commandment which I give to you.
മറക്കരുത്.
Don't forget that.
പുതിയൊരു കൽപ്പനയല്ല.
Not a new commandment.
ആദ്യം മുതലുള്ള പഴയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു.
I am giving you the old commandment which is from old.
അത് പഴയതെന്നും പറയാം, എന്നാൽ പുതിയതെന്നും പറയാം.
You can address it as the old but at the same time you can call it as the new one.
ഇതെങ്ങനെ പഴയത് പുതിയതാകുന്നത്?
How can this be both the old and the new?
മറക്കരുത്.
Don't forget.
കൽപ്പന പ്രമാണിക്കണം.
You have to follow the commandments.
ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കും.
And those who love God will obey his command, will keep his commandments.
യോഹന്നാൻ സുവിശേഷത്തിൽ 14-ന്റെ 15-ൽ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും. 14-ന്റെ 15-ൽ.
And John chapter 14 verse 15 it says, he who loves me will keep my commandments.
അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണം അവർ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കും.
And so the sign of a person who loves the Lord is that he will keep the Lord's commandments.
ഏത് കൽപ്പന പ്രമാണിക്കണം?
Which commandments he has to keep?
പഴയത് വേണോ പുതിയത് വേണോ?
Should we keep the old commandments or the new ones?
ഏത് കൽപ്പന പ്രമാണിക്കേണ്ടത്?
Which commandments should we be keeping?
ഇപ്പോൾ നമ്മൾ വായിച്ച 7-8 വാക്യത്തിൽ പഴയ കൽപ്പന പ്രമാണിക്കേണ്ടത്.
And in the verses 7 and 8 which we read, it is the old commandment which you have to keep.
ആ പഴയ കൽപ്പന ഏതായിരിക്കും?
Which will be that old commandment?
ലളിതമായ കാര്യം ചോദിക്കാം. പഴയ കൽപ്പന.
Which is the old commandment?
പറഞ്ഞോ സാബു, ഒന്നും അയലക്കാരനല്ലേ. പഴയ കൽപ്പന,
ഓൾഡ് കമാൻഡ്മെന്റ്.
10 കൽപ്പന,
the 10 commandments,
ന്യായപ്രമാണം,
the law.
പഴയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, പുതിയതെന്ന് വേണമെങ്കിൽ പറയാം.
And old commandment I give you, you can call it the new also.
അപ്പോൾ പഴയത് എങ്ങനെ പുതിയതാകുന്നത്?
How can the old be the new?
പഴയത് പുതിയതാകുമോ?
Can the old be the new?
എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പഴയതെല്ലാം അഴിഞ്ഞു പോകാൻ സമയം
എടുത്തിരിക്കുന്നതാണ്. And in Hebrews apostle Paul says that the time where all the old will go away is nigh.
പഴയത് മാറി പോകാൻ സമയമായിരിക്കും. 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നോക്കിക്കെ.
And Hebrews 8 verse 13.
എന്നാൽ പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നു ജീർണിക്കുന്നതെല്ലാം നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു.
In that he says a new covenant he has made the first obsolete, now which is becoming obsolete and growing old is ready to vanish away.
ഇത് പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു വാക്യമാണ്.
And this is a verse which we cannot comprehend quickly.
ഇവിടെ 8 മുതൽ ന്യായപ്രമാണത്തെ കുറിച്ച് പറയാ, 10 കൽപ്പനകളെ കുറിച്ച് പറയാ.
And from verse 8 it is mentioning about the law, the 10 commandments.
അപ്പോൾ ഇവിടെ പറയാണ് പഴയത് കളഞ്ഞിരിക്കുന്നു, പഴയത് മാറി പോയിരിക്കുന്നു.
And it's being mentioned that the old has become obsolete.
ആദ്യത്തെ ഇതിനെ പഴയതാക്കി.
And the first was made obsolete.
പഴയത് നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു.
And now the old is ready to vanish away.
ഏതായി പഴയത് നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു പറയുന്നത്?
And which is this old which is ready to vanish away?
ന്യായപ്രമാണം.
The law.
10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ള പ്രമാണങ്ങൾ.
And the law which includes the 10 commandments.
അത് നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു പറയുന്ന അർത്ഥം എന്തായിരിക്കും?
And what is the meaning that it is ready to vanish away?
കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ അത് നീങ്ങി പോയില്ലേ?
And when our Lord Jesus Christ died on the cross, did it not vanish away? Did it not go away?
നീങ്ങി പോയോ ഇല്ലയോ?
Did it go away?
കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ന്യായ പ്രമാണം നീങ്ങി പോയോ ഇല്ലയോ?
And when the Lord Jesus Christ died on the cross, did the old go away?
നീങ്ങി പോയി.
The old went away.
ന്യായ പ്രമാണം നിറവേറ്റി.
And he removed the law.
എന്നാൽ ഇവിടെ പറയാണ് പഴയത് നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു.
But here it is mentioned the old is ready to go away.
ഏതാ നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നത്?
And which is the one which is ready to vanish away?
കർത്താവ് മരിച്ചു കഴിഞ്ഞ മരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ തൊട്ട് താഴെ വരെ കീറിപ്പോയി.
And we know that the curtain in the temple was split from top to bottom at the death of our Lord Jesus Christ.
യഹൂദന്മാർ എന്ത് ചെയ്തു?
What did the Jews do?
പിന്നെ അത് തുന്നി കെട്ടി.
And they stitched it back again.
എന്നിട്ട് അവരുടെ യാഗങ്ങൾ പിന്നെ നടത്തി.
And they started continuing their offerings.
10-ാം അധ്യായത്തിൽ പറഞ്ഞ ഏത് പുരോഹിതനും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു.
And we see that in chapter 10 and every priest stands ministering daily the offering repeatedly.
அப்ப இവിടെ പറയാണ് 10-ാം അധ്യായം മുഴുവൻ പുരോഹിതന്മാർ നിൽക്കുക.
And in chapter 10 we see that the priests are standing.
എവിടെ നിൽക്കുകയാണ്?
And where are they standing?
ദേവാലയത്തിൽ നിൽക്കുക.
And they're standing in the temple.
ആര് പറഞ്ഞിട്ടാ നിൽക്കുന്നത്?
And by whose commandment?
ദൈവം പറഞ്ഞിട്ടല്ല.
Not by God's command.
അവർ പിന്നെയും പിന്നെ യാഗങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക.
They are repeating the offerings again and again.
AD 68 ലാണ് എബ്രായ ലേഖനം എഴുതിയത്.
And in AD 68 the Hebrew book of Hebrews was
written. അപ്പോൾ പഴയത് പരിപൂർണ്ണമായി നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ.
And when it is mentioned that the vanishing of the old is very near,
Paulus anariyam 2 varsham kayumbol ee sampradaya avasanikkum.
And apostle Paul knows that after 2 years this practice is coming to an end.
AD 70 il devalayam nashipikkappettu.
And in AD 70 the temple was destroyed.
Deivam neeki kalanja nyayapramanathe.
And the law which the Lord had removed,
pinneyum purohithanmar extend cheyidappol.
And when the priest extended that,
ദൈവം പറഞ്ഞു യാഗപീഠവും യാഗവും ദേവാലയം എല്ലാം ഞാൻ നശിപ്പിക്കും.
And God said that I will destroy the altar and the offering and the temple.
ചുരുക്കി പറഞ്ഞ കർത്താവ് ന്യായപ്രമാണത്തെ നിറവേറ്റി.
And the Lord fulfilled the law.
ആ ന്യായപ്രമാണം നമുക്ക് ബാധകമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
And it is mentioned here that that law is applicable to us.
ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ.
Are you able to understand what I am saying?
ഉണ്ടോ? കർത്താവിന്റെ മരണത്താൽ നീങ്ങിപ്പോയ ന്യായപ്രമാണം
the law which was removed by the death of our Lord Jesus
Christ. ആ കൽപ്പന നമുക്ക് പിന്നെ അനുസരിക്കാൻ ബാധ്യത ഉണ്ടെന്ന യോഹന്നാൻ രണ്ടാമത്തെ ലേഖനം ഏഴാമത്തെ ഭാഗത്തിൽ പറയുന്നത്.
And in chapter 2 verse 7 John is saying that we have a responsibility to obey it.
അപ്പോൾ എന്താ ചോദ്യം, നമുക്ക് ന്യായപ്രമാണം ഇപ്പോൾ അനുസരിക്കണോ, പത്ത് കൽപ്പന ഇപ്പോൾ അനുസരിക്കണോ?
So my question is, do we need to obey the 10 commandments till now?
അനുസരിക്കണോ വേണ്ടയോ?
Should we obey or not?
ബാക്കി ഏഴാമത്തെ എട്ടാമത്തെ വാക്യം നോക്കി, ഏഴ് കേട്ടും.
Shall we read verse 7 and 8?
പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന എത്ര ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം.
And we see in verse 8 only, again a new commandment I write to you.
അപ്പോൾ പഴയ കൽപ്പന അനുസരിക്കണം, അത് പുതിയത് തന്നെയാണ്.
And you have to obey the old commandment, but I am writing no new commandment. You have to obey this one itself.
ഇതി രണ്ടും എങ്ങനെ പൊരുത്തപ്പെടുന്നത്?
And how can this both be compromised?
നമുക്കറിയാം ഈ ന്യായപ്രമാണം പഴയ കൽപ്പനയെക്കുറിച്ച് പൗലോസ് പറയുന്നത്.
And we know that Apostle Paul is saying about this old commandment.
അത് ദൈവികമാണ്, ദൈവം തന്നതാ.
That it is divine, it is from God.
അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
It is mentioned that it is good.
അത് ദൈവത്തിന്റെ കൈകൊണ്ട് വിരലുകൊണ്ട് എഴുതി എന്ന് പറഞ്ഞിട്ടുണ്ട്.
And it is written with the fingers of God.
രണ്ട് പലകകൾ കല്ലുകൊണ്ടുള്ള പലകകൾ എഴുതി കൊടുത്തതാ.
And it was written in those two tablets of stone.
ആദ്യത്തെ നാല് കൽപ്പനകൾ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധവും.
And the first four commandments symbolizing the relation man has with God.
അടുത്ത ആറ് കൽപ്പനകൾ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ളതാ.
And the following six commandments about the relation between man and man.
അങ്ങനെ ദൈവം തന്റെ വിരലുകൊണ്ട് ഈ കൽപ്പനകൾ എഴുതി.
And so God wrote these commandments with his finger, with his fingers.
ദൈവം ദൂതന്മാരുടെ കയ്യിൽ കൊടുത്തു.
And God gave this to the angels.
ദൂതന്മാർ എന്ത് ചെയ്തു?
What did the angels do?
മോശയുടെ കയ്യിൽ കൊടുത്തു.
They gave it over to the to Moses.
അങ്ങനെ ബൈബിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ?
Is it mentioned like that in the Bible?
ഉണ്ടോ? ദൂതന്മാരുടെ കയ്യിൽ കൊടുത്തു, ദൂതന്മാർ മോശയുടെ കയ്യിൽ കൊടുത്തു.
Is it written that it was handed over to the angels and then the angels handed over to Moses?
എവിടെ വായിച്ച ഓർമ്മയുണ്ടോ? ഒരിടത്തേ ഞാൻ കണ്ടിട്ടുള്ളൂ.
Only one place I have seen that.
അത് ഗലാത്യ ലേഖനത്തിലാണ്.
And that was in the, that's in the book of Galatians.
അത് നോക്കുന്ന പ്രയോജനകരമായിരിക്കും. 3:19 വാക്യം.
And in Galatians chapter 3 verse 19.
അവിടെ മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ അറിവ്.
And my knowledge is that it is only in that portion. ഒന്ന്
വായിച്ച 3:19. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ദൈവം നേരിട്ട് കൊടുത്തില്ല, ദൂതന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് ദൂതന്മാർ എങ്ങനെയാ കൊടുത്തത് എനിക്കറിയാൻ പാടില്ല. ദൂതന്മാർ മുഖാന്തരം മോശയുടെ കയ്യിൽ കൊടുത്തു.
And here it's mentioned it was appointed through angels by the hand of a mediator, and there we see that it was given over to Moses in that manner.
അതുകൊണ്ടാണ് കാലക്രമേണ ദൂതന്മാരെ പോലും ആളുകൾ ആരാധിച്ചു വന്നത്. ഗലാത്യ ലേഖനം കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിൽ ദൂതന്മാരെ ആരാധിക്കുക, കാരണം ദൂതന്മാർ ദൈവത്തോട് അടുത്ത മധ്യവർത്തികളായതുകൊണ്ട് അവരെ ആരാധിക്കണം എന്നൊരു ചിന്തയുണ്ടായി.
And we see in Colossians also that the practice of worshiping the angels started because the thought arose that they were close to God.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യത്തെ കൽപ്പന നല്ല കൽപ്പനയാണ്.
And what I am saying is that the first commandment is the old commandment or the first commandment is
ദൈവം കൊടുത്ത കൽപ്പനയാ.
It were the commandments given by God.
അത് നിത്യമായ നിയമമാണ്.
And those are eternal laws or commandments.
അത് മാറിപ്പോകാത്ത കൽപ്പനയാ.
And those are commandments which does not go away.
യോഹന്നാൻ പറഞ്ഞു നമ്മൾ ആ കൽപ്പന അനുസരിക്കണം.
And John is saying that we should obey those commandments.
അനുസരിക്കുന്നുണ്ടോ?
Are we obeying?
ഈ 10 കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ നമ്മൾ?
Do we obey these 10 commandments?
ആരും ഒന്നും മിണ്ടുന്നില്ല, അനുസരിക്കുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഇനി 10 കൽപ്പന നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് വരുത്തിക്കേ.
And recollect those 10 commandments.
ഒന്നാമത്തെ കൽപ്പന ഏതായിരുന്നു?
What was the first commandment?
ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്.
You shall have no other gods before me.
അർത്ഥം എന്താണ്?
What does that mean?
ദൈവത്തെ സ്നേഹിക്കണം.
You should love God.
ദൈവത്തെ സ്നേഹിക്കണോ?
Should you love God?
കർത്താവ് തന്നെ ആ കാര്യം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം.
And the Lord himself said you shall love the Lord your God with all your heart, with all your might, with all your strength.
അപ്പോൾ നമ്മൾ 10 കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുതിയ നിയമത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്.
And to obey the old commandments means because it is mentioned in the new commandment.
മറക്കരുത്.
Don't forget that.
10 കൽപ്പനകൾ നമുക്കും ബാധകമാണ്.
The 10 commandments are also applicable to us.
അത് മോശയിലൂടെ കൊടുത്ത കൽപ്പനയല്ല.
And not the commandments which Moses gave.
പുതിയ നിയമം പറഞ്ഞിരിക്കുന്ന കൽപ്പന ആയതുകൊണ്ടാണ്.
Because it is the commandments which are mentioned in the new commandment.
രണ്ടാമത്തെ കൽപ്പന വിഗ്രഹം ഉണ്ടാക്കരുത്.
And the second commandment you shall make no idols.
പുതിയ നിയമം പറഞ്ഞുണ്ട് വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന്.
Does it mention in the New Testament not to mention not to worship idols?
ഒന്ന് യോഹന്നാൻ 5:21 ൽ കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്നിരിപ്പിൻ. ഒന്ന് യോഹന്നാൻ 5:21.
And in 1 John 5:27 we see little children keep yourselves away from idols.
മൂന്നാമത്തേത് എൻ്റെ നാമം വൃഥാ എടുക്കരുത്.
And thirdly we see do not take the name of the Lord in vain.
ആ കൽപ്പന നമുക്ക് ബാധകമാണോ?
Is that applicable for us?
നാമം എന്ന് പറഞ്ഞാൽ അധികാരം.
And the name means authority.
അപ്പോൾ ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ നമ്മൾ വരണമെന്ന് പുതിയ നിയമം പറയാ.
And the New Testament says that we should come under the authority of our Lord.
റോമാലേഖനം 10:13 കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും.
And we see in Romans 10:13 that he who calls upon the name of the Lord will be saved.
അതുകൊണ്ടാണ് നമുക്ക് ഈ കൽപ്പന ബാധകമായത്.
And that is why this commandment is applicable for us.
നാലാമത്തെ കൽപ്പന ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക.
And the fourth commandment key remember the Sabbath day to keep it holy.
ഈ 10 കൽപ്പനകളിൽ ഒരു കൽപ്പന മാത്രം അനുസരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
And in these 10 commandments only one commandment is mentioned not to be obeyed.
ഓർത്തിരിക്കണേ.
Remember that
ഇപ്പോഴും ഈ ശബത്ത് ആചരിക്കണം എന്ന് പറഞ്ഞ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകൾ ഉണ്ട്.
And there are people who still keep the Sabbath, the Seventh Day Adventists.
പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, അവർ പറഞ്ഞ ശബത്ത് അനുസരിക്കണം.
And there are new groups being formed, they are mentioning that you have to keep the Sabbath.
എന്നാൽ കൊലോസ്യർ 2:16 പറയുന്നു ശബത്ത് ആചരിക്കരുത്.
And in Colossians 2:16 it says do not keep the Sabbath.
പെരുന്നാൾ, ശബത്ത്, വാവ് എന്നിവയുടെ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. അവ വരുവാനിരുന്നവരുടെ നിഴൽ എത്ര, ദേഹം എന്നോ ക്രിസ്തുവിനുള്ളതെന്ന.
And in Colossians chapter 2:16 we read in this manner. Colossians chapter 2 and verse 16 we see that let no one judge you in food or in drink or regarding a festival or a new moon or sabbaths which are shadows of things to come but the substance is of Christ.
அப்ப தேகம் கிறிஸ்துவினுள்ளதான, மற்றெல்லாம் நிழலாயிருந்து.
And all the others were shadows, this is of the Lord.
அப்ப இந்த நிழலான பொருளான ఆది உள்ளது.
It is the
shadow of the reality.
It is the shadow which comes first or the reality which comes first.
നിഴലാണോ പൊരുളാണോ ആദ്യം? പൊരുളുള്ളതുകൊണ്ടല്ലേ നിഴലുള്ളത്.
And where there is a reality, there the shadow is.
അപ്പോൾ കർത്താവായ യേശുവും അവൻ മൂലമുള്ള രക്ഷയും ഒരു പൊരുളാണ്. അതിനെ സാദൃശ്യീകരിക്കാൻ വേണ്ടിയാണ് പഴയ നിയമത്തിൽ നിഴലുകൾ ഉണ്ടായത്.
And the Lord Jesus Christ and his salvation are the reality, and the shadows in the Old Testament were regarding, were pointing to that.
അപ്പോൾ ഇസ്രായേലിന് ഏഴാം ദിവസം ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, ശബത്ത് ആചരിക്കണം.
And on the seventh day the children of Israel were to do no work, they had to keep the Sabbath.
എന്നാൽ പുതിയ നിയമത്തിലോ?
But in the New Testament
ശബത്ത് ആചരിക്കരുത്.
In the New Testament you should not keep the Sabbath.
മത്തായി 28:1 ആം ഭാഗം ആരംഭിക്കുമ്പോൾ after the Sabbath എന്ന് ബഹുവചനം പറഞ്ഞിരിക്കുക.
And in Matthew chapter 27 we see Matthew chapter 28 we see that after the Sabbath
എല്ലാ ശബത്തുകളും കഴിഞ്ഞു പോയി.
We see that all the Sabbaths had finished.
അതുകൊണ്ട് ഇന്ന് നമുക്ക് ശബത്തിന്റെ ആചരണമല്ല, ശബത്തിന്റെ അനുഭവമാണ്, സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുക.
And so today we do not have the observance of the Sabbath but the experience of the Sabbath.
അവിടെ അനുഭവം ഇല്ലാതെ ആചരണം നടന്നു, ഇവിടെ ആചരണം ഇല്ലാതെ അനുഭവം ഉണ്ടാവുകയാണ്.
And here we see that they had the observance without the experience and here the experience without the observance.
ഇനി ആറാമത്തെ കൽപ്പന നോക്കണം.
And now when we look at the sixth commandment,
അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം.
That you should love your father and your mother.
പുതിയ നിയമം പറഞ്ഞിട്ടുണ്ടോ?
Is it mentioned in the New Testament?
ഉണ്ട്.
Yes.
Ephesians 6:1.
In Ephesians 6:1.
ഇനി ഏഴാമത്തെ കൽപ്പന നോക്കണം.
And look at the seventh commandment.
കൊല ചെയ്യരുത്.
You shall not murder.
പുതിയ നിയമം എന്താണ് പറയുന്നത്?
What does the New Testament say?
ഒരാളെ കൊല്ലുമ്പോൾ അവന്റെ ആത്മാവിന്റെ വില മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത്.
And if you are killing a person, you are doing so without understanding the value of his soul.
കർത്താവ് പറഞ്ഞു ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വലോകത്തേക്കാളും വിലയുള്ളതാണ്, അതുകൊണ്ട് ആത്മാവിനെ കൊല്ലാൻ പാടില്ല.
And so the Lord said that the soul of a person is more valuable than the whole world, so you should not kill a person.
ലൂക്കോസ് 9:25 പറഞ്ഞിട്ടുണ്ട്.
And in Luke chapter 9 verse 25 we read that.
ഇനി അടുത്ത കൽപ്പന വ്യഭിചാരം ചെയ്യരുത്.
And the next commandment do not do adultery.
പുതിയ നിയമം പറയുകയാണ് ജീവിത പങ്കാളിയോട് വിശ്വസ്തത കാണിക്കണം.
And to the life partner you have to show faithfulness, says the New Testament.
ജീവിത പങ്കാളിയോട് വിശ്വസ്തത കാണിച്ചാൽ വേറെ ഒരു പുരുഷനും സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടാക്കാൻ പോവുകയല്ല.
And if you have faithfulness to your life partner you will not have any relationship with others.
എബ്രായർ 13:4-5.
Hebrews chapter 13:4-5.
മോഷ്ടിക്കരുതെന്നാണ് അടുത്ത പത്ത് കൽപ്പനയിലുള്ളത്.
And in the 10th commandment we see the next commandment not to steal.
1 തിമോത്തിയോസ് 5:10 പറയുന്നു ദ്രവ്യാഗ്രഹം പാടില്ല.
And we see that in 1 Timothy chapter 5 and verse 10 that you should not love the money.
ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ പോകാൻ പാടില്ല.
That you should not go behind the love of money. You should not have the love of money.
9-ാമത്തെ കൽപ്പന പറയുന്നു
And the ninth commandment says,
കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയരുത്.
It says you shall not bear false witness against your neighbor.
ലൂക്കോസ് 10:37 പറയാണ് ശമര്യക്കാരനെ പോലെ നീ സ്നേഹിക്കണം.
And in Luke chapter 10 verse 37 it says that you should love like the Samaritan.
കൂട്ടുകാരനെ സ്നേഹിക്കണം.
That you should love your friend.
10th കൽപ്പന.
And the 10th commandment,
മോഹിക്കരുത്.
That you should not covet.
യാതൊന്നും മോഹിക്കരുത്.
That you should not covet anything.
എബ്രായലേഖനം 13:5 പറയുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ.
And in Hebrews 13:5 it says be content with what you have.
അപ്പോൾ 10 കൽപ്പനകൾ നമുക്ക് ബാധകമാണോ?
So are these 10 commandments applicable to us?
മോശ പറഞ്ഞുകൊണ്ടല്ല.
Not because Moses said it.
പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാ.
But because it is mentioned in the New Testament.
ആ 10 കൽപ്പനകളിൽ ശബത്ത് മാത്രം അനുസരിക്കാൻ പാടില്ല.
And in those 10 commandments only the Sabbath you should not obey.
ബാക്കി എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്.
We have the responsibility to obey all the other commandments.
അപ്പോൾ ഒരു നിലയിൽ പറഞ്ഞാൽ അത് പഴയതാണെന്ന് പറയാം അല്ല പുതിയതാണെന്ന് പറയാം.
In one way you can call it the old but in the other way you can address it as the new commandment.
നമുക്ക് ഇത് ബാധകമാണ്.
And it is applicable for us.
മോശ 10 കൽപ്പന കൊടുത്തു.
Moses gave 9 commandments.
യഹൂദന്മാർ മറ്റ് കൽപ്പനകൾ എല്ലാം കൂടി കൂട്ടി ചേർത്ത് 613 കൽപ്പനകൾ ഉണ്ടാക്കി.
And after mixing those 10 commandments they the Jews made it in around 613 commandments.
കർത്താവ് അതിനെ എല്ലാം കൂടി സംക്ഷിപ്തമായിട്ട് പറഞ്ഞു രണ്ട് കൽപ്പനകളായിട്ട്.
And the Lord summarized and concised it everything into two commandments.
ഏതൊക്കെയാണ്?
What are those?
ദൈവത്തെ സ്നേഹിക്കുക.
You shall love the Lord.
കൂട്ടുകാരനെ സ്നേഹിക്കുക.
And you shall love your friend.
ആദ്യത്തെ കൽപ്പന പറയുന്നു ദൈവത്തെ സ്നേഹിക്കണം.
And the first set of commandments say to love God.
ഇവിടെയും പറയുന്നു ദൈവത്തെ സ്നേഹിക്കണം.
Here also it mentions to love God.
അടുത്ത 6 കൽപ്പനകൾ പറയുന്നു കൂട്ടുകാരനെ സ്നേഹിക്കണം.
And the next 6 commandments mention to love your neighbor.
പുതിയ നിയമം പറയുന്നു കർത്താവ് പറയുന്നു കൂട്ടുകാരനെ സ്നേഹിക്കണം.
And the New Testament the Lord says to love your friend.
അപ്പോൾ 10 കൽപ്പനകളെ 613 ആക്കി മാറ്റി.
And the 10 commandments they converted to 613.
കർത്താവ് അതെല്ലാം കൂടെ sum and substance ആയിട്ട് രണ്ടാക്കി പറഞ്ഞു.
And the sum and substance of it the Lord summarized it into two.
അപ്പോൾ കർത്താവ് ന്യായപ്രമാണത്തെ നീക്കുകയായിരുന്നില്ല ന്യായപ്രമാണത്തെ അവൻ നിറവേറ്റി.
And the Lord did not move away the law but he became the fulfillment of it.
ഞാൻ ഇത് പൗലോസിന്റെ ഭാഷയിൽ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം.
And I will try to explain it in the language of Apostle Paul.
റോമാലേഖനം 7 അധ്യായത്തിൽ ഒരു കഥ പറഞ്ഞിരിക്കുകയാണ്.
And in Romans chapter 7 a story is mentioned.
എങ്ങനെ നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ ഉണ്ടായി കൃപയുടെ കീഴിലേക്ക് വരാൻ പറ്റി.
And how we were delivered from the law and we were able to come under grace.
ഇസ്രായേലിൽ ഒരാൾക്ക് പോലും ഈ പഴയ നിയമത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ കഴിഞ്ഞില്ല.
And not even one person was able to observe all the laws in the Old Testament.
പക്ഷേ പുതിയ നിയമത്തിൽ ഈ കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് കഴിയും.
But in the New Testament we will be able to observe obey these commandments.
അതിന് രണ്ട് മാർഗ്ഗങ്ങളാണ്.
And there are two ways for that.
ഒന്നാമത്തേത്
firstly
റോമാലേഖനം 7 അധ്യായത്തിൽ പൗലോസ് ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുക.
And apostle Paul says an illustration in Romans chapter 7.
ഒരു സ്ത്രീ ഉണ്ടായിരുന്നു.
There was a lady at a place.
നല്ല സ്ത്രീയാ.
And she was a good woman.
പക്ഷേ തീരെ ആരോഗ്യമില്ല ബലഹീനയാ.
But she was not strong, she was very weak.
അവൾ കല്യാണം കഴിച്ചു.
And she got married.
നല്ലൊരു ഭർത്താവായിരുന്നു.
And she had a very good husband.
ഒരു ദോഷം പറയാനില്ല.
And no fault in him.
പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ.
But there is only one problem.
വളരെ ചിട്ടക്കാരനാ.
But he is very disciplined.
ഭയങ്കര നിയമമാ.
And very strict laws.
ഒരു സ്നേഹമൊന്നും കാണിച്ചില്ല.
And he will not show much love or affection.
പക്ഷേ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഈ ഭാര്യ നിന്നോണം.
But the wife has to stay in accordance with the likings of the husband.
അതിന് ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
And there were certain tiles made for that.
ഈ ടൈം ടേബിളിന് അകത്ത് ഭാര്യ നിന്നോണം.
And within these time table you have to keep those.
ഉദാഹരണം പറഞ്ഞാൽ രാവിലെ 6 മണി ആകുമ്പോൾ
for example early morning 6 o'clock
veedile karyangal ellam seriyayirikkanam
all the chores of the house should be done
7 mani aagumbol breakfast bible illa kada udaharanam 7 mani aagumbol breakfast vandirikkanam
at correct 7 o'clock breakfast should be served
baaki ella joliyalum theerthirikkanam
and all other chores should be completed
maidine onnum thariyala
and no maid will be provided
12 mani aagumbol uchaaharam tharanam
at exactly 12 o'clock the lunch should be ready
4 maniki chaayam snacksum tharanam
and at exactly 4 o'clock snacks
vaayitte 7 mani aagumbol supper vandirikkanam
and at evening 7 o'clock sharp supper should be served
aadya naalukalokke baari nokki
in the initial days the wife tried
engashtapada
it is very difficult
pathe kalyanam kaiyappole parnu ingeyana jeevitham
and after the marriage itself it was mentioned this is how it is
ee baariye kondu oru tharathilum cope up cheyan pattunnilla
and this wife is not able to cope up with this routine or the schedule
avala sahi kittu
and she is very tired
naya ittechu povanu vicharichal
but if she is thinking of abandoning him
ഉപേക്ഷിക്കാൻ പാടില്ല.
You cannot abandon him.
കാരണം പ്രമാണം പറഞ്ഞിരിക്കുക.
Because there is a law like that.
ഇവൾ കുറെ നാൾ ഇങ്ങനെ വിചാരിച്ചത് ഇയാൾ മരിക്കുകയാണെങ്കിൽ രക്ഷപ്പെടലോ ഇയാൾ ആകുകയില്ല.
She is thinking that if he dies, I will escape from this, but he is not passing away as well.
അപ്പോൾ ഇവൾ വേറെ ഒരാളെ കണ്ടു.
So she saw another person in between.
വളരെ നല്ല മനുഷ്യനാ.
Such a very good person.
അപ്പോൾ ഇയാൾ പറഞ്ഞു, ആദ്യത്തെ ആൾ പറഞ്ഞു 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നാണ്.
And the first person is saying I need breakfast at 7.
പക്ഷേ രണ്ടാമത്തെ ആൾ പറഞ്ഞു 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നിരിക്കണം.
But the second person is saying at 6 o'clock itself I need the breakfast.
അയാളുടെ നിയമം ആദ്യത്തെ ആളിനേക്കാൾ കടുകട്ടിയാ.
And his law is more strict than the first one.
പക്ഷേ രണ്ടാമത്തെ ആൾക്ക് ഒരു ഗുണമുണ്ട്, അയാൾ കൂടെ കൂടി സഹകരിക്കും.
And the second one has an advantage that he will also help with all these chores.
ഭാര്യയുടെ കിച്ചണിൽ ചെന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും.
And he will help the wife in the kitchen.
അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം.
And so the wife has a desire.
ഈ രണ്ടാമത്തെ ആളിനെ ഭർത്താവായിട്ട് കിട്ടിയാലോ.
She has a desire, what if I get this second person as a husband?
എങ്ങനാ ആദ്യത്തെ ആൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല.
But how this first person you cannot let go of him.
വിവാഹമോചനം അനുവദിച്ചിട്ടില്ല.
And divorce is not allowed.
അപ്പോൾ ഇവൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, പക്ഷേ ഇയാളോട്ട് ചാകുകയില്ല.
But she is thinking and this person is not passing away also.
ഒരു ദിവാൾക്ക് ഒരു ബുദ്ധി തോന്നി.
And so she got an idea.
ഞാൻ അങ്ങ് മരിച്ചേക്കാം.
What if I die?
ഞാൻ മരിച്ചാൽ കുഴപ്പത്തിൽ ബന്ധം, പിന്നെ വിവാഹ ബന്ധം ഇല്ലല്ലോ.
So if I pass away, then this relationship of marriage does not stand.
അങ്ങനെ അവൾ അങ്ങ് മരിച്ചു.
And so she passed away.
അവൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
And she resurrected.
ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ആളിന് അവകാശം പറയാൻ പറ്റുമോ?
And after she dies, the first husband can he lay a claim on her?
പിന്നെ മാരേജ് ബോണ്ട് ഉണ്ടോ?
Is there that bond of marriage?
ഉണ്ടോ ഇല്ലയോ?
Is it there?
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല.
After death it is not longer.
അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന്റെ സമയത്ത് പ്രതിജ്ഞ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്?
And while we took the vows at the time of our marriage, what did we say?
എന്തുകൊണ്ടാ കൂടെ ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാ കൂടെ താമസിക്കുന്നത്? ഒറ്റ കാരണത്താൽ അല്ലേ മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ.
Till death do us part.
ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത പലരും കൂടി ഉണ്ട്, എനിക്കറിയാം. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ.
Till death separates us.
മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ?
What if one person dies?
വേഗം പോയി കല്യാണം കഴിക്കണ്ട, അതിനുവേണ്ടി അല്ല അനുവാദമല്ല ഞാൻ പറയുന്നത്.
Not permission to go quickly and marry the second.
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവാഹ ബന്ധത്തിൽ നിന്ന് മോചനം കിട്ടിയിരിക്കാം.
And if that person passes away, you have received liberty from that bond of marriage.
അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിലേക്ക് വരാം.
So let's come back to a character in the story.
ആദ്യത്തെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ഒരു തരത്തിലും പറ്റുകയില്ല.
And she cannot live with her first husband in any way.
രണ്ടാമത്തെ ആൾ നല്ലവൻ ആയതുകൊണ്ട് അയാളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണ്.
And she has a desire to stay with the second one because he is a good person.
ആദ്യത്തെ ആൾ മരിക്കുകയില്ല.
And the first person is not dying.
എന്നാൽ ഈ സ്ത്രീ അങ്ങ് മരിച്ചു.
But this woman passed away. She died.
എങ്ങനെ മരിച്ചു?
How did she die?
യേശു ക്രിസ്തു എന്ന ഈ രണ്ടാമത്തെ ആള് എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചുയർത്തതെന്ന് വിശ്വസിച്ചപ്പോൾ ഞാൻ ക്രിസ്തു മൂലം മരിച്ചു.
And when I believed that this person, the Lord Jesus Christ, died for my sins, I died.
ഇനി എനിക്ക് ന്യായപ്രമാണവുമായിട്ട് ബന്ധമില്ല.
I do not have a relationship with the law now.
ഞാൻ മരിച്ചുയർത്തെഴുന്നേറ്റ ആളായതുകൊണ്ട്,
ബിക്കോസ് ഐ ഡൈഡ് ആൻഡ് ഐ ആം നൗ റിസൺ അപ്പ്,
മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ ഭാര്യയായി ഞാൻ തീർന്നു.
ആൻഡ് വെൻ ഐ റോസ് അപ്പ് ഐ ഹാവ് ബിക്കം ദി വൈഫ് ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
അതുകൊണ്ട് ഞാൻ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല.
ആൻഡ് സോ ഐ ആം നോ ലോങ്ങർ അണ്ടർ ദി ലോ,
കൃപയുടെ കീഴിലാ.
But I am under the grace.
ന്യായപ്രമാണം ആചരിക്കാൻ ബാധ്യതയില്ല.
I do not have an obligation to obey the law.
പക്ഷേ ദൈവത്തിന്റെ കൽപ്പന ആയതുകൊണ്ട്,
but because it is the commandment of God,
ഞാൻ അത് അനുസരിച്ചേ മതിയാകുള്ളൂ.
I have to obey it.
ഇപ്പോ പിടികിട്ടിയോ?
Did you understand?
ഈ രണ്ടാമത്തെ കാര്യം,
the second thing,
ഈ രണ്ടാമത്തെ ഭർത്താവും ഭയങ്കര നിർബന്ധക്കാരനാണ്.
And this the second husband has certain compulsions.
ആദ്യത്തെ ആള് പറഞ്ഞു മോഹിക്കരുത്.
And this, and the first husband said you should not steal.
രണ്ടാമത്തെ ആൾ എന്താ പറയുന്നത് അറിയാവോ?
What did the second one say?
മോഹിക്കരുത്.
That you should not desire.
ഇതിലേതാ കടുപ്പം കൂടിയത്?
Which is more strong in this?
Which is harder and difficult?
Which is more difficult for this?
മോഷ്ടിക്കുന്നതാണോ മോഹിക്കുന്നതാണോ കൂടുതൽ കുഴപ്പം?
Is it to desire or to steal which is more difficult?
മോഹമാണ് ഏറെ ബുദ്ധിമുട്ട്.
And it is that desire which is more difficult.
അപ്പോൾ രണ്ടാമത്തെ ആൾ പറയാ മോഹിക്കാൻ പോലും പാടില്ല.
And the second person is saying you should not even desire.
അങ്ങനെ മോഹിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും?
And how can you live without desiring?
രണ്ടാമത്തെ ഉദാഹരണം പറയാം.
The second example.
ഒരു റേസ് നടത്താന്ന് വിചാരിച്ചോ.
Imagine there is a two wheeler race that is going on.
നമ്മുടെ കോമ്പൗണ്ടിന് വെളിയിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്.
And the starting point is outside our compound.
രണ്ട് പേരെ ആ റേസിനോട് കൊണ്ട് നിർത്തിയിരിക്കുക.
And two people have been participants in the race.
രണ്ട് പേരുടെ കയ്യിലും ഓരോ two wheeler കൊടുത്തു.
And each person has been given a two wheeler.
ഒരാളുടെ കയ്യിൽ ഒരു സൈക്കിൾ കൊടുത്തു.
One person was given a cycle.
മറ്റേ ആളുടെ കയ്യിൽ മോട്ടോർ സൈക്കിൾ കൊടുത്തു.
And the other person is given the motorcycle.
രണ്ട് പേരോടും പറഞ്ഞു 1.5 മണിക്കൂർ സമയം തരാം.
And to both the persons it is mentioned, 2 hours time you will be given.
150 kilometer yatra cheyanam.
You have to travel 150 kilometers.
2 manikur kondu 150 kilometer chautanam illa yatra cheyanam.
And in 2 hours you need to traverse the distance of 150 kilometers.
Visilu kodthu.
And the whistle was blown.
Randu per yatra thodangi.
Both of them started the journey.
Namukku endu sambhavikkum?
You know what will happen?
Cycle yavadanu chauti 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 veerthu kulichu kore kadimbi irangi nikkum. അവന് 2 മണിക്കൂർ പോയിട്ട് 20 മണിക്കൂർ ഉണ്ടെങ്കിൽ അവൻ 150 കിലോമീറ്റർ പോവുകയില്ല.
And this person who is on the cycle, he'll be very tired, he'll take breaks, and this 2 hours will not be sufficient for him.
രണ്ടാമത്തെ ആളോ?
The second person.
ബൈക്ക് കയറിയിരുന്നു.
He got on the bike.
സ്വിച്ച് ഓൺ ചെയ്തു.
He started the ignition.
അല്ല കിക്ക് ചെയ്തു.
He kick started.
2 മണിക്കൂർ ആയപ്പോൾ അയാൾ 150 കിലോമീറ്റർ യാത്ര ചെയ്തു.
And in 2 hours he finished that 150 kilometers.
ഇത് രണ്ടും 2 wheeler അല്ലേ?
Both of these are 2 wheelers.
രണ്ടിന് ഹാൻഡിൽ ഉണ്ട്.
ബോത്ത് ഓഫ് ദം ഹാവ് ടു ഹാൻഡിൽ.
രണ്ടിനും ബ്രേക്ക് ഉണ്ട്.
രണ്ട് ടയർ ഉണ്ട്.
രണ്ടിനും ടയർ ഉണ്ട്.
2 tires.
കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാ.
And to see both of them are the same.
പക്ഷേ ബൈക്കിൽ പോയ ആളും ഈ സൈക്കിളിൽ പോയ ആളും തമ്മിൽ വ്യത്യാസം എന്താണ്?
What is the difference between the person traveling in the bike and in the cycle?
ഈ രണ്ടാമത്തെ ആൾക്ക് എങ്ങനെ അത്രയും 150 കിലോമീറ്റർ ചെല്ലാൻ പറ്റി?
And how did the second person how was the second person able to cover that 150 kilometers?
ഉത്തരം 1 യോഹന്നാൻ 3:7 ഉണ്ട്. Sorry 24 ഉണ്ട്.
And in 1 John 3 verse 24 we see the answer for that.
1 യോഹന്നാൻ 3:24.
1 John 3 verse 24.
രണ്ടാമത്തെ കൽപ്പന ആദ്യത്തേനേക്കാളും കാഠിന്യമേറിയതാണെങ്കിലും അതിന്റെ റിക്വയർമെന്റ്സ് അനുസരിക്കാൻ നമുക്ക് കഴിയുന്നതിന്റെ കാരണം 1 യോഹന്നാൻ 3:24 വാക്യം.
Even though the second commandment the requirements are harder than the first, the reason why we are able to obey or observe it, the reason is mentioned in 1 John chapter 3 verse 24.
നോയിജേ.
Shall we read that?
കൽപ്പനകളെ അനുസരിക്കാൻ നമുക്ക് കഴിയുന്നത് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ.
We are able to observe his commandments because of the spirit whom he has given to us.
അപ്പോൾ ന്യായപ്രമാണം പറഞ്ഞു.
So the law said
ടാർഗറ്റ് 10 കൽപ്പന.
The target is 10 commandments.
2 മണിക്കൂർ കൊണ്ട് അവിടെ ചവിട്ടി ചെല്ലണം.
In 2 hours you have to achieve it.
ചവിട്ടി 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 ഒടുവിൽ പേര് സമ്മതിച്ചു, എന്നെക്കൊണ്ട് പറ്റുകയല്ലേ.
And after cycling and cycling he accepted I cannot do it.
ഞാൻ ബലഹീനനാ.
I am weak.
രണ്ടാമത്തെ ആൾ ചെയ്തത് എന്താണ്?
What did the second person do?
അയാൾ ബൈക്കിൽ കയറിയിരുന്നു.
He got on the bike.
ഹാൻഡിലെ പിടിച്ചു.
He hold the hand.
Switch on ചെയ്തു.
He switched on.
വണ്ടി ഇവനെ കൊണ്ട് 2 മണിക്കൂർ 150 കിലോമീറ്റർ യാത്ര ചെയ്തു.
And the bike took him 150 kilometers in 2 hours.
എന്താ കാരണം?
What is the reason?
ഇതിനകത്ത് ഇന്റേണൽ മെക്കാനിസം ഉണ്ട്, ഒരു എഞ്ചിൻ ഉണ്ട്.
And because this bike had a motor or an engine.
ശരിയല്ലേ?
Isn't that true?
ആ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ഇയാളെ ലക്ഷ്യത്തിൽ എത്തിക്കുക.
And that engine is working and making this person reaches the destination.
അവനെ പ്രത്യേകിച്ച് ഒരു കഷ്ടപ്പാടും ഇല്ല.
And as far as he is concerned, he has no hard labor.
അവനെ എഞ്ചിന്റെ മെക്കാനിസത്തോട് സഹകരിച്ചാൽ മതി.
He just needs to cooperate with the working of that engine.
അതൊക്കെ സർക്കസ് കളിക്കാൻ പോകാതെ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പോയാൽ മതി.
And he just has to sit and not do any circus.
ന്യായപ്രമാണം ദൈവം നൽകിയപ്പോൾ അതനുസരിക്കാനുള്ള ആന്തരികമായ ശക്തി ദൈവം കൊടുത്തിരുന്നില്ല.
And when the law was given, that internal power to obey that was not given by God.
എന്നാൽ ന്യായപ്രമാണത്തിന് പുതിയ വേർഷനായ കൃപ തന്നു കഴിഞ്ഞപ്പോൾ,
but when the new version of that law grace was provided,
ആദ്യത്തേനേക്കാൾ കാഠിന്യമേറിയ പ്രമാണങ്ങളാണെങ്കിലും,
even though the commandments were harder than the first,
നമുക്ക് അനുസരിക്കാൻ കഴിയും നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ തന്നതുകൊണ്ടാണ്.
We are able to obey it because of the spirit whom he has given to us.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സ്നേഹിതന്മാരായി തീരുകയാണ്.
And because we obey the commandments of our Lord Jesus Christ when we attain the Holy Spirit at the time of us being born again, we are able to keep his commandments.
അപ്പോൾ കർത്താവ് ഒന്നാമത് പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കണം.
So the Lord first said we have to obey God.
എങ്ങനെ സാധിക്കും?
How will you be able to do
that? ഇന്റേണൽ മെക്കാനിസം ആയ ദൈവാത്മാവ് ഉള്ളിലുള്ളതുകൊണ്ട്.
You will be able to do that because of the Holy Spirit which is the internal mechanism within you.
രണ്ടാമത് കർത്താവ് പറഞ്ഞു.
And secondly the Lord said
കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം.
You have to love your neighbor as yourself.
ഇതെങ്ങനെ സാധിക്കും?
How will you be able to do
that? അതും ഇന്റേണൽ മെക്കാനിസം ഉള്ളതുകൊണ്ടാണ്.
And there is also another internal mechanism for this.
ഇതേക്കുറിച്ച് പറഞ്ഞ വാക്യമാണ് ഞാൻ പറഞ്ഞു ലൂക്കോസ് 10 അധ്യായത്തിൽ കർത്താവ് നല്ല ശമര്യക്കാരന്റെ ഉദാഹരണം പറഞ്ഞു.
And that is what the example mentioned earlier in Luke chapter 10 about the Samaritan.
നമുക്കറിയാം വഴിയരികെ കിടന്ന മനുഷ്യനെ പുരോഹിതനെ ലേവ്യനും കാണാതെ കണ്ടുമൊക്കെ പോയപ്പോൾ.
And we know that the person who was attacked and lying on the roadside, when the priest and the Levite they passed by as though not seeing him.
ഈ ശമര്യക്കാരൻ അവിടെ വരികയായിരുന്നു.
We see that this good Samaritan is passing that way.
അപ്പോൾ ഈ ഉദാഹരണത്തിൽ ഈ ശമര്യക്കാരൻ ആരെ കാണിക്കുന്നതാണ്?
And in this parable who does the Samaritan show?
ആരാണ്?
Who is it?
നമ്മൾ സാധാരണ ആരാധനയ്ക്കൊക്കെ പറയാറുണ്ടല്ലോ.
And usually we consider that in our worship meetings.
ശമര്യക്കാരൻ നമ്മുടെ കർത്താവിന്റെ ഒരു നിഴല.
Because the Samaritan is a shadow of our Lord Jesus Christ.
കർത്താവ് ശമര്യക്കാരനായിരുന്നോ?
Was the Lord Jesus Christ a Samaritan?
ആണോ?
വാസ് ഹി?
അവൻ ജനിച്ചത് എവിടെയായിരുന്നു?
വേർ വാസ് ഹി ബോൺ?
ബേത്ലഹേം.
ബേത്ലഹേം
യഹൂദയില.
ഇൻ ജുഡിയ.
അവൻ ജീവിക്കാൻ പ്രവർത്തിക്കാൻ ചെയ്ത എവിടെയാണ്?
ആൻഡ് വേർ ഡിഡ് ഹി ഡു ഹിസ് വർക്ക് ആൻഡ് ഹിസ് മിനിസ്ട്രീസ്?
ഗലീലയില.
ഇൻ ഗലീലി.
അതിനിടയിലുള്ള സ്ഥലമാണ് ശമരിയ.
ആൻഡ് ശമരിയ ഈസ് എ പ്ലേസ് ബിറ്റ്വീൻ ദേർ.
യഹൂദന്മാർക്ക് അവരുമായി യാതൊരു സമ്പർക്കവും ഇല്ല.
ആൻഡ് ദി ജൂസ് ഡു നോട്ട് ഹാവ് എനി റിലേഷൻഷിപ്പ് വിത്ത് ദം.
പിന്നെ എന്തുകൊണ്ട് ശമരിയക്കാരന് കർത്താവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്?
ആൻഡ് വൈ ഡു വി കമ്പയർ ദി സമരിയൻ വിത്ത് ഔർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്?
യഹൂദന്മാർ പറഞ്ഞു, നീ ഒരു ശമരിയൻ.
And the Jews said, you are a Samaritan.
നിനക്ക് ഭൂതം ഉണ്ടെന്ന് പറഞ്ഞു.
And you are filled with evil spirits.
അപ്പോൾ കർത്താവ് പറയുകയാണ്,
And the Lord is saying,
ഞാൻ ശമരിയക്കാരനാണെന്ന് നിങ്ങൾ പറയുന്നു.
You say that I am a Samaritan.
എന്നെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നു.
And you say that you do not need me.
പക്ഷേ നിങ്ങൾ ശമരിയക്കാരൻ എന്ന് വിളിക്കുന്ന ഈ ഞാനാണ് നീ വഴിയേറിയ കിടക്കുമ്പോൾ സഹായിക്കാനുള്ളത്.
And but it is this Samaritan who you address as a Samaritan who will be there to help you when you are lying by the way.
ന്യായപ്രമാണത്തിന്റെ പുരോഹിതനെ ലേവിയനെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
And the priest and the levite in the old testament cannot do anything.
അപ്പോൾ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ,
so when you say the friend,
ജാതി നോക്കാതെ,
and without looking the tribe,
മതം നോക്കാതെ,
without looking the religion,
ബന്ധങ്ങൾ നോക്കാതെ,
without looking the relationship,
ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ,
and if you are born of God,
അവരെ കൂട്ടുസഹോദരന്മാരായിട്ട് കാണുക.
You can see them as your fellow brothers.
മാനുഷികമായി ഒരു പരിഗണനയ്ക്കും അവിടെ സ്ഥാനമില്ല.
And there is no consideration for human relations there.
നമ്മുടെ സഹായം ആർക്കാണോ ആവശ്യമുള്ളത് അവരുടെ അടുക്കലേക്ക് ഇന്ന് സ്നേഹം കാണിച്ചു കൊടുക്കുക. അതാണ് കർത്താവ് പഠിപ്പിച്ചത്.
And who needs our help, go towards them and show our assist them. That is the example that the Lord Jesus Christ showed us.
ഇതാണ് പഴയതും പുതിയതുമായ ന്യായപ്രമാണം.
And this is the old and the new testament.
ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക.
And to love God.
കൂട്ടുകാരനെ സ്നേഹിക്കുക.
And to love your neighbor.
ഇത് ദൈവത്തിന്റെ സ്നേഹിതരുടെ ലക്ഷണങ്ങളാണ്.
And these are the signs of the people who love God.
ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് വരാം.
Now let's come to the fourth.
അപ്പോൾ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു.
So we mentioned three things.
സ്നേഹം എന്താണ്?
What is love?
രണ്ട്.
Secondly,
ഇരുവിധമായ സ്നേഹങ്ങൾ എന്തൊക്കെയാണ്?
What are the two types of love?
മൂന്ന്.
Thirdly,
ദൈവത്തിന്റെ സ്നേഹിതരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
And what are the signs of those who love God?
ഇനി നാലാമത്തെ കാര്യം.
Now the fourth point.
ലോകം എന്താണ്?
What is the world?
ലോകം.
The world.
ലോകം എന്ന വാക്ക് പല അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
And the word world has got several meanings.
പ്രധാനമായിട്ട് മൂന്ന് അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
And it is primarily used in three meanings.
ഒന്നാമത്തെ ഫിസിക്കൽ വേൾഡ്, ദൈവം സൃഷ്ടിച്ച ഭൂമിയാകുന്ന ലോകം.
And firstly it is a physical world which the Lord created.
രണ്ടാമത്തെ ഹ്യൂമൻ വേൾഡ്, മനുഷ്യനാകുന്ന ലോകം.
And secondly the human world.
മൂന്നാമത്തെ ദൈവം വെറുക്കുന്ന ഈവിൾ വേൾഡ്.
And thirdly the evil world which God hates.
Physical world,
physical world,
human world,
human world,
evil world,
and the evil world.
ആദ്യത്തെ ലോകം ദൈവം സൃഷ്ടിച്ചതാണ്.
And the first the physical world is one created by the Lord.
ഭൂമി.
The earth.
രണ്ടാമത്തെ ഭൂമിയിലെ ആളുകളെ ദൈവം സൃഷ്ടിച്ചതാണ്.
And secondly the people who reside on the earth God has created them.
അപ്പോൾ യോഹന്നാ 3:16 ൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ആളുകളെ സ്നേഹിച്ചു എന്നാണ് അർത്ഥം.
And so when in John chapter 3:16 where it says God so loved the world, it is the people whom God created in the world.
മൂന്നാമത്തെ ലോകം ദുഷ്ട ലോകം, evil world.
And the third one the evil world.
അതിനെ ദൈവം വെറുക്കുന്നതാണ്.
And that is one which God hates.
അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാ പറഞ്ഞത് ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്.
And that is why John says do not love the world or the things in the world.
ഇനി ലോകത്തിൽ എന്താണുള്ളത്?
Now what is there in the, what are the things in this world?
അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് ലോകം അങ്ങ് വിടുകയാണേ.
And we are not considering the first two worlds.
Physical world, human world നമ്മൾ വിടുക.
And we are ignoring the physical and the human world.
അപ്പോൾ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നു പറയുമ്പോൾ എന്താണ് ലോകത്തിലുള്ളത്?
And to when it's mentioned not to love the things of the world, what are the things in the world?
ലോകത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1 John 2:16.
In 1 John 2:16 we see what are the things which are in this world.
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇവയെല്ലാം ലോകത്തിൽ നിന്നത്രയാകുന്നു.
The lust of the flesh, the lust of the eyes and the pride of life is of the world.
ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ദൈവം വെറുക്കുന്ന ലോകത്തിന്റെ പ്രത്യേകതകൾ.
And these are the specialties of this world which the Lord hates.
അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിക്കണം?
So from this world what is the lesson that we should learn?
ഈ ലോകത്തിലെ ഈ മൂന്ന് കാര്യങ്ങളെ ദൈവം വെറുക്കുന്നതുകൊണ്ട് നാമും അതിനെ വെറുക്കണം.
Because God hates these three things in this world, we also should hate those things.
ജഡമോഹത്തെ വെറുക്കണം.
We should hate the lust of the flesh.
കൺമോഹത്തെ വെറുക്കണം.
We should hate the lust of the eyes.
ജീവനത്തിന്റെ പ്രതാപത്തെ വെറുക്കണം.
And we should repel against the pride of life.
മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ,
in other words,
ഈ മൂന്ന് തന്ത്രങ്ങളാലാണ് പിശാച് നമ്മളെ പരാജയപ്പെടുത്തുന്നത്.
And it is through these three strategies that the devil defeats us.
ദൈവം നമ്മെ വിജയികളാക്കുന്നത് ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും ആകുമ്പോൾ,
and when God makes us victorious through his word and through his spirit,
പിശാച് നമ്മളെ പരാജയപ്പെടുത്തുന്നത് ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ്.
And the devil tries to defeat us through these three ways.
ഇവയെ മൂന്നിനെ നമുക്ക് പരീക്ഷകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം.
And we can call these three as tests.
Temptations. ടെംപ്റ്റേഷനും ടെസ്റ്റും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം.
And we know that there's difference between temptations and tests.
നമ്മുടെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം ടെസ്റ്റുകൾ ഉണ്ട് സ്കൂളിൽ.
And we know that our children have the tests at school.
ടൈം ടെസ്റ്റ്, മിഡിൽ ടൈം ടെസ്റ്റ്, അങ്ങനെ ടെസ്റ്റുകൾ പറയുന്നത് അത് അവരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ടെസ്റ്റുകൾ.
And those tests which they have, it is to improve them.
എന്ന ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്,
but when we speak about temptation,
ഒരാളെ കൊള്ളരുതാത്ത ആളാക്കി മാറ്റാൻ വേണ്ടിയുള്ളതാണ്.
It is to make a person into disqualified or in an unworthy manner.
സാധാരണ പറയാറുണ്ട്.
We usually say this.
Trials make us better, but temptation make us bitter.
And we see that trials make us better, but temptations make us bitter.
അപ്പോൾ ദൈവം നമുക്ക് ധാരാളം പരിശോധനകൾ തരും.
And so the Lord will give us many trials.
അതെല്ലാം നമ്മളെ കുറേക്കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാ.
And that is to improve us.
നമ്മളെ ചെത്തി വെടിപ്പാക്കുക.
And so that he is making improving us.
അതെല്ലാം ദൈവത്തിങ്കിൽ നിന്നുള്ളതാ.
And those refinements are from the Lord.
ഉൽപ്പത്തി 22 ആരംഭിക്കുമ്പോൾ even after this God tested Abraham എന്നാ വായിക്കുന്നത് ഇംഗ്ലീഷിൽ.
And we see in English that even after this God tested Abraham.
അപ്പോൾ അബ്രഹാമിനെ കുറേക്കൂടെ മെച്ചപ്പെടുത്തുകയായിരുന്നു.
And Abraham was being refined or improved by the Lord.
എന്നാൽ മറുവശത്ത് പിശാച് എന്താ ചെയ്യുന്നത്?
But on the other side, what did the devil do?
നമ്മളെ ടെംപ്റ്റ് ചെയ്യുക.
Satan is tempting us.
നമ്മളെ പരീക്ഷയിൽ അകപ്പെടുത്തുക.
And Satan is trapping us in temptation.
അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പരീക്ഷയിൽ അകപ്പെടാതുകൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണം.
And so that is why the Lord said keep us away from temptations.
പരീക്ഷ അതിൽ തന്നെ തെറ്റല്ല.
Tests in themselves are not wrong.
പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിക്കുന്നതാണ് വിജയം.
And not to be trapped in the temptations, that is the victory.
ഇംഗ്ലീഷിൽ സാധാരണ പറയാനല്ലോ, കാക്ക തലയുടെ മുകളിൽ കൂടെ പറന്നു പോകുന്നതിനെ തടയാൻ ഒക്കത്തില്ല, കാക്ക തലയിൽ കൂട് വെക്കുന്നതിനെ തടയാൻ പറ്റും. ശരിയല്ലേ?
And we say usually in English that you cannot stop the crow from flying over your head, but you can definitely stop it from making its nest on your head.
ശരിയല്ലേ?
Is that not true?
ആയിര കണക്കിന് കാക്ക തലയുടെ മുകളിൽ അഹരെ പോകട്ടെ.
And let the crow fly over your head.
പക്ഷേ തലയ്ക്കൂടെ കൂട് വെക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല.
But we should not allow it to make a nest on our heads.
ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഈ മൂന്ന് പരീക്ഷകളിലൂടെ മനുഷ്യരെ തകർത്ത ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
And if we examine the whole of history, we can see that men or people were destroyed by these three kind of temptations.
ഞാൻ അഞ്ചാറ് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒന്ന് പോയിന്റ് മാത്രം പറഞ്ഞു പോകാം.
I'll just mention those points of the five or six examples I've.
ഈ പിശാച് എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ.
We know the devil who he is.
അവൻ ആദ്യമേ ലൂസിഫർ എന്ന പേരായിരുന്നു.
And we know that initially his name was Lucifer.
ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ദൂതനായിരുന്നു.
And we know that he was the chief angel of God.
ദൈവത്തിന് മൂന്ന് പ്രധാന ദൂതന്മാരുണ്ടായിരുന്നു.
God had three chief angels.
അതിൽ ഒരു കൂട്ടം ആളുകൾ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവനായിരുന്നു.
And one person was the head of the communication department.
അത് ഗബ്രിയേൽ ആണ്.
And that was Gabriel.
രണ്ടാമത്തെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ് മീഖായേൽ. യുദ്ധം ചെയ്യും, എപ്പോഴും യുദ്ധമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്.
And the angel Michael, Michael was the head of the defense department, is the head of the defense department.
മൂന്നാമത്തേത് ആരാധന വിഭാഗത്തിന്റെ തലവനായിരുന്നു ലൂസിഫർ.
And third was the head of the worship section, which was Lucifer.
അവനെ യെശയ്യാ 14 ഹെസ്കേൽ 22 രണ്ട് അധ്യായങ്ങളിലാണ് പിശാച്, ലൂസിഫർ പിശാചായി തീർന്ന കഥയുള്ളത്.
And in Isaiah chapter 14 and Ezekiel we see how the Lucifer became the Satan.
അവന്റെ പേര് അരുണോദയ പുത്രനായ ശുക്രൻ എന്നാ, മോർണിംഗ് സ്റ്റാർ.
And his name was the morning star, the son of the morning.
അവന്റെ പേരിന്റെ അർത്ഥം ഗോഡ് ഓഫ് ലൈറ്റ്നിംഗ് എന്നാ, മിന്നലിന്റെ ദൈവം.
And his the name of his the meaning of his name is the god of lightning.
ലൂക്കോസ് 10 18 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു.
And in Luke chapter
10:18
Luke chapter 10 and verse 18 we see the Lord saying that I saw Satan fall like lightning from heaven.
അവനെ ദൈവം സ്വർഗ്ഗത്തിൽ തട്ടിയിട്ടു.
And the Lord knocked him down from heaven.
എന്തുകൊണ്ട് തട്ടിയിട്ടു?
Why was he knocked down from heaven?
മൂന്ന് കാരണങ്ങൾ.
Three reasons.
ഒന്ന്, ജഡമോഹം.
Firstly the lust of the flesh.
എന്താ ജഡമോഹം ഉണ്ടായിരുന്നത്?
Why did he have the lust of the flesh?
അവൻ നോക്കിയപ്പോൾ ദൈവത്തിന്റെ കോടി കോടി ദൂതന്മാർ അവനെ ദൈവത്തെ ആരാധിക്കുക.
And when he is looking the millions of angels are the host of angels are worshiping the Lord.
ഇവനെ അവനെ പോരാ.
It is not enough for him.
അവനെ പ്രത്യേകിച്ച് സൃഷ്ടിച്ചതാ.
And he was specially created for that.
ഒരുപാട് രത്നങ്ങൾ, മാണിക്യം, മരതകം, വൈഡൂര്യം, പീതരത്നം, ഇങ്ങനെ ഒരുപാട് രത്നങ്ങൾ കൊണ്ട് അവനെ ഉണ്ടാക്കിയത്.
And he was created with a lot of jewels.
അവന്റെ ശരീരത്തിന്റെ സംഗീതം ഒരു പൈപ്പ് ഉണ്ടായിരുന്നതാ.
and we see that music was ringing from his from his being.
Avan engena thonni idu pora.
And for him that was not enough.
Endru devathe aaradhikanam.
I need why should I worship God?
Enne aaradhikanam.
They should worship me.
Yeshaya 5 anju prasham I ennu parayunnundu.
And we see in Isaiah 14 he's mentioning I three times.
Enikku aaradhana venam.
I need the worship.
Jadathinte moham.
The lust of the flesh.
Deiva sammadhichilla.
The Lord did not allow that.
Randa kanmoham.
Secondly, the lust of the eyes.
Avane kurichu parayunnavan avan jnana sampoornanayirunna. Saundarya sampoornanayirunnu.
And we see that he was most beautiful.
Avana saundaryam pora.
And that beauty was not enough for him.
Avante kannukal nokkiyappol kore kada mechappettu venam thoni.
And when his eyes looked, he saw something better and he decided that.
Moonu jeevanathinte pradhaavam.
And thirdly, the pride of life.
Avan paranju enda simhasanam devathinte simhasanathinte meeda njan vekkum.
I will exalt my throne above the stars of God, of God or the throne of God.
Enikku devathekkal valiyavanaganam.
I need to be greater than God.
I
need to be first.
Pradhani aganam.
I need to be the most chief.
Mumban aganam.
I want to be first.
Ellavarum enne bahumanikkanam.
All should honor me.
Jadamoham kanmoham jeevanathinte pradhaavam.
Lust of the flesh, lust of the eyes and pride of life.
Deiva sammadichilla.
God did not allow it.
Avane vetti bhoomiyilekku ittu.
And he was struck down into the earth.
Adhe moonu parikshagalalaanu deivam Havaye parikshichathu.
And with the same three tests he was tempted.
Seriyano?
Is it true?
Jadamoham.
The lust of the flesh.
Thin man nalladu.
Good to eat.
Kaanan bangi ulladu.
And good to behold.
Adu kadichal.
Secondly.
Adu kadichal.
And if you have of that.
Devathe pole aagum.
And if you have that you will be like God.
Ivada kudumbathe kurichu njan Krishna Sabhayil aanu thonna class eduthappo njan ee kaaryam paranjal orkunnundayirikkum. Endha devathe pole aaga nu paranjal.
What does it mean to be like God?
Ellaru marandu poyo.
Krishna Sabhayil.
Krishna Sabhayil ellarundu. Evide irunnu. കുടുംബത്തെ കുറിച്ച് കുറേ ക്ലാസ് കിട്ടും.
Where did I take the class about the family?
എല്ലാവരും മറന്നെങ്കിൽ ഞാൻ മറന്നില്ല, ഞാൻ പറഞ്ഞേക്കാം.
I have not forgotten. Sorry.
ദൈവത്തെ പോലെ ആകുക എന്ന് പറഞ്ഞപ്പോൾ ഹവയുടെ മനസ്സിൽ ഈ ദൈവത്തിന്റെ സിംഹാസനം പോലെ ഒരു സിംഹാസനം എനിക്കും കിട്ടും, ഞാൻ അവിടെ ഇരിക്കും, ഈ ദൂതന്മാർ വന്ന എല്ലാവരും ഹവ പരിശുദ്ധ 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 എന്ന് അങ്ങനെയൊന്നും ഹവ വിചാരിച്ചില്ല.
And he did not think that to be like God means I will get a throne like God and all the angels will worship saying Eve.
ഹവയ്ക്ക് ഒറ്റ കാര്യമേ മനസ്സിലായുള്ളൂ.
ഈ വോളി അണ്ടർസ്റ്റുഡ് വൺ തിങ്,
ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഒരു പ്രത്യേകത, ദൈവം ആരോടും ആരാധന ചോദിക്കേണ്ട, ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം.
God does not need to ask permission for anything. God can do as he pleases.
ഒരു ഇൻഡിപെൻഡന്റ് ബീയിങ് ആണ്.
And God is an independent being.
അങ്ങനെ ദൈവത്തെ പോലെ ആകാൻ പറ്റിയാൽ,
and if I become like God,
ഞാൻ എന്റെ അച്ഛനോട് ഒന്നും ചോദിക്കേണ്ട.
I don't need to ask permission for anything from
my ishtam pole jeevikkam.
As I please I can.
Enikku ishtam ulladhu poga.
I can go where I please.
Enikku ishtam pole kaaryangal cheyyam.
I can do as I please.
Adha parisha.
That is the temptation.
Seriyano? Jeevanathinte pradhaavam.
The pride of life.
Enikku independent aaganam.
That I need to be independent.
Deiva sammadichilla.
God did not allow that.
Thottathil porthaakki.
He threw them outside the garden.
Ini artha sandarbham nokkanam Babel gobrathinte pani.
And look next at the tower of Babel.
Avadeyum idhe moonu parikshagal.
The same three temptations.
Ini Lothinte charitham nokkanam.
Look at the temptation of Lot.
Avadeyum idhe moonu parikshagal.
These three temptations.
Jadamoham.
The lust of the flesh.
Lothinte jadamoham endayirunnu.
What was the lust of the flesh of Lot?
Lothinte bhariya ivadte sahodari ayirunnu.
This Lot's wife, the sister, the dear sister was from which place?
ലോത്തിന്റെ ഭാര്യ എവിടാന്നുള്ളതും നമ്മൾ ബൈബിള് വായിക്കുന്നുണ്ടോ?
Do we read where Lot's wife was from?
ഇല്ല.
No.
സോദോംകാരിയായിരുന്നു.
But she was from Sodom.
നിങ്ങൾ ചോദിക്കുക എവിടാ തെളിവ്?
You will ask me where is the proof for that?
അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് നേരത്തെ പറഞ്ഞിട്ട് സാറ.
Abraham's wife name Sarah is previously
mentioned. എന്നാൽ സോദോമിൽ ചെല്ലുന്നതുവരെ ലോത്തിന്റെ ഭാര്യയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല.
And there is no chance for Lot to have a wife till he reaches Sodom.
ലോത്ത് ഇങ്ങനെ നോക്കി കൂടാരം മാറ്റി 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 അടിച്ചെന്നേ വായിക്കുന്നുള്ളൂ.
And we see that Lot also shifted his tent.
അങ്ങനെ സോദോമിൽ ചെന്നപ്പോൾ,
and when he reached Sodom,
അവന്റെ ജഡം പറഞ്ഞു.
His flesh said,
"എടാ കൊള്ളാം കേട്ടോ.
It's good.
സുന്ദരിയ.
It's very beautiful.
ഈ കല്യാണം കഴിച്ചാൽ വിജയിക്കാം, ഇവിടെ പറ്റിയ സ്ഥലമാ.
And this is a good place if you get
married. ഞാൻ ഒരു അന്യന് പരദേശിയാണ് ആരും പറയില്ല.
And nobody will say claim that you are a foreigner.
നേഴ്സ് ആകട്ടോ.
As a nurse.
എഞ്ചിനീയറാ.
എഞ്ചിനീയർ.
ഡോക്ടറാ.
ഡോക്ടർ.
കുഴപ്പമൊന്നുമില്ല.
No problem.
അപ്പൊ ഇവൻ കല്യാണം കഴിച്ചത് എന്തിനാ?
So what did he marry?
ഒന്നിൽ പണത്തെ കല്യാണം കഴിച്ചു.
Either he married the wealth.
ഇല്ല പ്രൊഫഷനെ കല്യാണം കഴിച്ചു.
Or he married the profession.
സോദോംകാരിയാ.
She was from Sodom.
അതുകൊണ്ടാണ് തന്റെ ലോത്തിന്റെ മൂന്ന് പെൺമക്കളെ സോദോമിലെ ആണുങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്.
And that is why these three daughters were married off to the from the Sodomites.
ജഡമോഹം.
The lust of the flesh.
രണ്ട് കൺമോഹം.
Secondly, the lust of the eyes.
സോദോം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഞാൻ പറഞ്ഞു മറന്നുപോയി കാരണം their secret എന്ന് അവരുടെ രഹസ്യം എന്ന.
And Sodom means their secret.
ഒരുപാട് രഹസ്യങ്ങൾ കണ്ണിന് ഇമ്പമായ പലതും കാണാനുണ്ട്.
And there were so many things that pleased the eye that were there in Sodom.
ജീവനത്തിന്റെ പ്രതാപം.
The pride of life.
ലോത്ത് എവിടെ താമസിച്ചത്?
Where did Lot stay?
ഹൈവേയുടെ സമീപത്ത്.
At the side of the highway.
ലോത്തിന്റെ വീടിനെ കുറിച്ചാണ് ആദ്യം മാൻഷൻ എന്ന് ബൈബിൾ പറഞ്ഞിട്ടുള്ളത്.
And it is about Lot's house that it is initially
mentioned. ഒരു വലിയ കൊട്ടാരം പടുന്നു.
About Lot that it is a mansion.
പട്ടണത്തിലെ പ്രധാനപ്പെട്ട എംപിമാരുടെ കൂടെ സീറ്റും കിട്ടി.
And he got a seat in the town.
മൂന്ന് പരീക്ഷകൾ.
And the three
മൂന്ന് പരീക്ഷകളിലും ലോത്ത് പരാജയപ്പെട്ടു പോയി.
And in those three Lot failed.
ചരിത്രം മുൻപോട്ട് വന്നാൽ അനേക സംഭവങ്ങൾ ഇതുപോലെ കാണാനായിട്ട് കഴിയും.
And when we go forward in history we can see several examples.
ഇസ്രായേൽ മക്കളെ കീഴ്പ്പെടുത്തിയ മൂന്ന് ശത്രുക്കൾ.
And the three enemies that got victorious.
ഒന്ന് ബാബിലോണിയർ.
First the Babylonians.
ജഡത്തെ കാണിക്കുന്നു.
It shows the flesh.
അബ്രഹാം വീട്ടു പോകുന്ന സ്ഥലമാ.
It is the place which Abraham went out from.
ഒരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്.
One thing I would like to remind.
ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു.
In Genesis chapter 11 God called Abraham.
യാത്ര പുറപ്പെട്ടു.
And he started his journey.
ആ ടീമിന്റെ യാത്ര ആരാ ലീഡ് ചെയ്തത്?
And who led the journey of that team?
അബ്രഹാം ഉണ്ടായിരുന്നു, സാറേ ഉണ്ടായിരുന്നു, ലോത്ത് ഉണ്ടായിരുന്നു.
Abraham, Sarah and Lot were there.
അബ്രഹാമിന്റെ അപ്പനായ തേരഹും ഉണ്ടായിരുന്നു.
And Abraham's father Terah was also there.
ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാപ്റ്റൻ ആരാ? ഇപ്പോഴും ക്യാപ്റ്റന്മാരാണല്ലോ.
And now we have some captain. Who was the captain that time?
പിണറായി ഒരു ക്യാപ്റ്റൻ, സതീശൻ ഒരു ക്യാപ്റ്റൻ, മുരളി ഒരു, എല്ലാം ക്യാപ്റ്റന്മാരാ.
So all the captains we see even in the political arena.
ഈ യാത്രയിൽ ക്യാപ്റ്റൻ ആരായിരുന്നു?
Who was the captain now?
തേരഹ് ആയിരുന്നു.
It was Terah.
തേരഹ് തന്റെ മകനെയും മരുമകളെയും കൂട്ടിക്കൊണ്ട് ലോത്തിനെയും കൂട്ടി പുറപ്പെട്ടത്.
And we see that Terah departed with his son and his daughter-in-law.
തേരഹിനെ ദൈവം വിളിച്ചായിരുന്നു?
Did God call Terah?
ഇല്ല.
No.
പക്ഷേ അദ്ദേഹം ലീഡ് ചെയ്തു.
But he led.
മകനോടുള്ള അഫക്ഷൻ കൊണ്ടായിരിക്കണം.
It must probably have been because of his affection.
അബ്രഹാമിനോട് പറഞ്ഞു എവിടേക്ക് പോകാനാണ്?
And where did God ask Abraham to go?
കനാനിലേക്ക് പോകാനാ.
To Canaan.
തേരഹ് അബ്രഹാമിനെ കൊണ്ട് എങ്ങോട്ടാ പോയത്?
Where did Terah take Canaan to?
ഹാരാനിലേക്ക് പോയി.
He took him to Haran.
ഹാരാൻ എവിടെയാണ്?
Where is Haran?
കൽദേ പട്ടണമായ ഊരിൽ നിന്ന് നേരെ വടക്കോട്ട് ഏതാണ്ട് 1200 കിലോമീറ്റർ യാത്ര ചെയ്ത് ഹാരാനിൽ ചെന്നു.
And 1200 kilometers north of Ur of the Chaldeans they traveled to Haran.
എന്നാൽ കനാനിൽ ചെല്ലാനായിട്ട് 1020 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതിയായിരുന്നു.
And to Canaan there was only 1020 kilometers.
അത് പടിഞ്ഞാറോട്ട് പോകണം.
And that is towards the west.
പടിഞ്ഞാറോട്ട് പോകാൻ പറഞ്ഞപ്പോൾ വടക്കോട്ട് പോയി.
And when he was but instead of that he went north.
ഈ ഹാരാനിൽ പോയി താമസിക്കാൻ കാരണം എന്തായിരിക്കണം?
And what is the reason to go and stay in Haran?
അബ്രഹാമിന്റെ റിലേറ്റീവ്സ് എല്ലാം ഹാരാനില.
Because all of Abraham's relatives are in Haran.
ആ സ്ഥലത്തിന്റെ പേരിലാണ് ഹാരാൻ എന്ന പേര് ഉണ്ടായത്.
And that is the reason for the name of Haran.
നിങ്ങൾക്കറിയാമോ എത്ര വർഷം ഹാരാനിൽ പോയി താമസിച്ചു കാണും?
And how many years he stayed in Haran?
അതൊരു വിഗ്രഹാരാധനയുടെ കേന്ദ്രമാണ് ഹാരാൻ.
And that is a center of idol worship.
സമ്പൽ സമൃദ്ധിയുടെ കേന്ദ്രമാണ്.
It is a center of prosperity.
ആഡംബരത്തിന്റെ കേന്ദ്രമാണ്.
And it was a center of luxury.
സുഖജീവിതത്തിന്റെ കേന്ദ്രമാണ്.
It was a center of comfortable living.
തേരഹ് നോക്കിയപ്പോൾ മകൻ യാതൊരു കുഴപ്പം വരാതെ സുഖകരമായി ജീവിക്കാൻ കഴിഞ്ഞ ഹാരാനിലേക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു.
And we Terah thought that no trouble should happen to my son he went for a comfortable life into Haran.
വിജയമായിരുന്നു ആ യാത്ര.
Was that a victorious
ഏകദേശം 25 കൊല്ലം അവിടെ താമസിച്ചു.
Around 25 years they stayed there.
വല്ല നേടിയോ?
Did they gain anything?
ആ 25 കൊല്ലത്തിൽ ഒരിക്കൽ പോലും ദൈവം പ്രത്യക്ഷമായില്ല.
And in those 25 years God did not appear even once.
ആ 25 കൊല്ലത്തിൽ ഒരിക്കൽ പോലും യാഗപീഠം പണിതതായിട്ട് ആരാധിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല.
And in those 25 years we do not see the altar being built or offerings being submitted.
ആ 25 കൊല്ലത്തിനിടയ്ക്ക് വാഗ്ദത്ത സന്തതിയെ കൊടുത്തില്ല.
And in those 25 years the promised descendant was not given.
Total failure.
It was a total failure.
ദൈവഹിതത്തിന് വിപരീതമായി ഭൗതികമായ നേട്ടങ്ങൾ മാത്രം നോക്കിപ്പോയ ആ കുടുംബത്തിന് കനത്ത വില കൊടുക്കേണ്ടി വന്നു.
And that family who looked only after material possessions and material benefits they had to pay a heavy price.
12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ എങ്ങനെ ആരംഭിക്കുന്നത്?
And now, when chapter 12 starts how does it start?
തേരഹ് മരിച്ച ശേഷം.
And after Terah died.
ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി.
The Lord appeared to Abraham.
സന്തതിയെ തരാമെന്ന് പറഞ്ഞു.
And he said I will give you descendants.
അവിടെ ദൈവത്തിന്റെ വെളിപ്പാട്.
And the revelation of God to Abraham.
ദൈവത്തിന്റെ വചനം.
And the word of God.
യാഗപീഠം.
The altar.
വാഗ്ദത്ത സന്തതി.
And the promised seed.
ഇതെല്ലാം തിരിച്ചു കിട്ടുന്നത്
all this is being returned.
തേരഹ് മരിച്ച ശേഷമാണ്.
After the death of Terah.
ഇനി അബ്രഹാം യാത്ര ചെയ്ത് ഏതാണ്ട് 1200 കിലോമീറ്റർ വടക്കോട്ട് പോയി.
and 1200 kilometers Abraham traveled to the north
kanaan il ethan vendi aa vadakku nu nere thaavottu oorilekku vannu 1200 kilometer
and down he came back to south to the oor around 1200 kilometers
veendum avadu 1020 kilometer vadakku padinjarottu
and around 1200 kilometers again to the west
endu oru nashtam
what a loss
jadamoham
the lust of the flesh
adhin shesham israel jarithram nokkiyal
and after that if you look at the history of israel
nayaadhivanmar pusthathil israelini aadyam aakramichathu babyloniyala
and the book of judges if you look the first people who attacked the israelites were the babylonians
irajakanmara kaalam nokkiyal
if you look at the time of the kings
israelini aadyam kidadakkiya chakravarthi nebukadnezar babylonian chakravarthiya
and it was nebukadnezar the babylonian king who took over israel
nammude ullilulla jeda nammal eppolum puragilottu valichonde irikkum
and the flesh within us it will always pull us back
jeda moham
the lust of the flesh
israel ne randamad aakramichathu keelpaduthathu egypt aanu
and secondly the people who conquered israel or took captive was the egyptians
avare pratheyathu endanu
what was their speciality
kanmoham
the lust of the eyes
egypt kaanam paladu undu
and there are so many things to see in egypt
pyramid thorangiya manoharamaya kaalchagal
and the beautiful sights starting from the pyramids
kanmoham avare keelpaduthi
and the lust of the eyes
moonamada jeevanathine pradhaavam
and thirdly the pride of life
assyrian rajavaan aadyam avare keelpaduthiyathu
and the assyrian king conquered them
nebukadnezar kaniyal pinnade media parsha samsanam roopikam samrajyam vannu
and after the media persia as kingdom was established
ennal adinella munba israeline 10 gothrangale aadyam adimagalaaki assyriyara
and it was the assyrians who took captive the 10 tribes of israel
avar jeevanathile pradhaavam avare etta onnamanmar aanu paranju
and they said they were the first in everything they had the pride of life
nokade charithrangalella nokke ulpatti aadyam mudal nokkiyal jadamoham kanmoham jeevanathinte pradhaavam logam devajanathe devathengile nagatti
and we see that the world and this lust of the flesh lust of the eyes and pride of life separated the children of God from him
logathinte system adinte design adinte aadambaram adinte aagarshanam idella deivamakkale padiye padiye logathilekku varichondu pogu
and the systems of the world the luxuries and all these things of the world will slowly drag us away from the Lord
ennal ee moonu pareekshagale jeevicha oraalundu adana nammude vijayam
and there is one person who overcame these three temptations
aaraanu
who is that
namme snehichan mukhandaram nam idirokke poorna jayam praapikkunu
and we can become conquerors in all of these because of the one who loved
Matthay 4 Lucas 4 vaayikkumbol
and Matthew chapter 4 and Luke chapter 6
nammude kartavane pishaji parikshikkan kondu poi
and the devil took satan took the lord jesus to be tempted
40 divasam avan uposichu
and for 40 days he fasted
adu kanjappol avan vishannu
and after that he was hungry
appol parikshakan adukal vannu
now and after that the tempter came to him
endu paranju
what did he say
nee devuthran aagunuvengil
if you are the son of god
ee kallappamai theeran kalpikka
command that these stones become bread
kallappol kallayirikkum
the stone will always be stone
appo appol appo aayirikkum
and the bread will always be bread
ibide endayirunnu pareeksha
and what was the test here
jadamoham
the lust of the flesh
namukku padikkana paadam endanu
and what is the lesson that we can learn
devigamaya margathilude allade ninde jadathinte aagrahangale saadhippikkan nee ninnu kodukkumo ennalladana pareeksha
and will you stand for the trials
will you do the things that god hates
will you do the things that god hates
devathinte ishtathinu vibhreedamayi jadathinu vendi chindikkumo
and will you think against the will of god for your flesh
devathinte hidamalla jan rakshikapadatha oralle kalyanam kaikka ennalladu
and it is not god's will that I marry a person who is not born again
but school padikkan poyappo oralle oru cherkane oru pennine kandu
but when I went to school or college to study I saw a girl or a boy
ile joli sarthu vechi kandu
or in my workplace I met them
ilege pin boyinte peru kodathappa kandu evide aayikotte
and at this point to give the name
kalyanam kaikkavo
can I marry them
devagatham velippadu thandirikkya
and god's will is revealed
devayidalle maatrame kalyanam kaikkavo
a child of god can only marry another child of god
jadam parayum venda
the flesh will say no need
devagathathinu viriyadamayi ende jadathinte aagrahathinu vendi njan pravartikkumo
and will I stand against the will of god to satisfy the desires of my flesh
ee sharira devathinte mandiramaa
and this body is the temple of god
bhayangara diabetic
I am highly diabetic
but jilebi kada vidugala
but I will not let go of the jilebis
panchara ida jaya udikiyala belahinadana avaru
and my weakness is that without sugar I cannot have the tea
ninde sharirathinte belahinada manasilaaki kalikkan paadilla jadathodu paranam no
and understanding the weakness of your flesh you should say no to it
seriyano
is it true
കണ്ണിനെ കാണുന്ന പലതും നമുക്ക് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്.
And the things, many things that we see, we desire that we might have them.
ലോത്ത് നോക്കിയപ്പോൾ, തലപൊക്കി നോക്കിയപ്പോൾ സോദോം കണ്ടു.
And when Lot lifted up his head and he looked, he saw Sodom.
കന്നുകാലികൾക്ക് പറ്റിയ സ്ഥലമാണ്.
A best place for his cattle.
സാധാരണ പ്രസംഗർ പറയാറുണ്ടല്ലോ, മക്കളെ വളർത്താൻ പറ്റിയ സ്ഥലമാണോ എന്ന് ലോത്ത് നോക്കിയില്ല.
And as usually the preachers say, he did not look if it was the right place for his children to grow up.
ശരിയാണോ?
Was it true?
നമ്മുടെയൊക്കെ ആഗ്രഹം എന്നെക്കാളും എന്റെ പങ്കാളിയെക്കാളും ഭക്തരായി സഭയെ സ്നേഹിക്കുന്നവരായി ഞങ്ങളുടെ മക്കൾ തീരണമെന്നുള്ളതാണ് ആയിരിക്കണം നമ്മുടെ ആഗ്രഹം.
Our desire should be that our children should love the Lord more than us.
ഭൗതികമായി അവർ ഉയരണമെന്നുള്ള ആഗ്രഹം രണ്ടാമത് വന്നാൽ മതി.
And the material blessings, the desire for that should only come second.
ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വണക്കം തോന്നരുത്.
Don't be cross with me when I say this.
ഇത് ഈ ഗൾഫ് രാജ്യം ഒന്നും സ്ഥിരതാമസത്തിനുള്ള സ്ഥലമല്ലല്ലോ.
And these Gulf states, this GCC is not a place for permanent residence.
നമ്മുടെ മക്കളെ ഒക്കെ ഉപരിപഠനത്തിന് ഇവിടെ നിർത്താൻ പറ്റുന്നില്ല, ശരിയാ.
It is true that we cannot keep our children here for higher studies.
നമ്മുടെ മക്കളെ ഉപരിപഠനത്തിന് വേണ്ടി പോകുമ്പോൾ എവിടേക്കാ പോകേണ്ടത്?
And when our children go for higher studies, where
should they go? നല്ല കോളേജ് നോക്കണം, ശരിയാ.
We should look for good colleges, true.
പക്ഷേ അതോടൊപ്പം നോക്കേണ്ട ഒരു കാര്യമുണ്ട്.
Along with that you should check
എന്റെ കുഞ്ഞിനെ അവിടെ പഠിപ്പിക്കാൻ വിട്ടാൽ,
if I send my child to study,
അവനെ അല്ലെങ്കിൽ അവളെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സഭ അവിടെ ഉണ്ടോ?
Is there a church that can take care of my child when
എന്റെ കുഞ്ഞിനെ കരുതാൻ പറ്റുന്ന ഒരു സുവിശേഷൻ അവിടെ ഉണ്ടോ?
Is there an evangelist who can take care of my child while he's studying there?
അത് ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ട കാര്യമാണ്.
And that should be given the first priority.
ഇവിടെ നിന്ന് ജീവിതം മാറ്റേണ്ടതായിട്ട് ഒരു കൂടാരം മാറ്റണം.
And you have to pitch your tent away from here.
ഇവിടെ നിന്ന് കൂടാരം മാറ്റുമ്പോൾ,
when you pitch your tent away from
here, എന്റെ മക്കൾ എന്നെക്കാളും എന്റെ ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും നല്ല ആത്മീയരായി വളരുകയും സഭയെ സ്നേഹിക്കുന്നവരായി തീരുകയും ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ഥലത്തേക്ക് വേണം ഞങ്ങൾ മൂവ് ചെയ്യാൻ.
And if we are moving from here, my children should be spiritually more matured and more capable than me and my spouse. That is the desire that we should have.
അതിന് പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണം.
And we should find the apt place for that.
ലോത്തിന് പരാജയം പറ്റി.
And Lot failed in that.
ജീവനത്തിന്റെ പ്രതാപം.
The pride of life.
പിശാചി കർത്താവിന്റെ അടുക്കൽ വന്നു.
And Satan came to the Lord.
ജഡമോഹത്തെ വചനം കൊണ്ട് തോൽപ്പിച്ചു.
And the lust of the flesh was defeated with the word of God.
രണ്ടാമത് കർത്താവിനെ ലോകത്തിലെ സകല രാജ്യങ്ങളെ മഹത്വത്തെയും കാണിച്ചു.
And secondly he showed all the kingdoms of the world.
വീണ് നമസ്കരിക്കാൻ പറഞ്ഞു.
And asked him to fall down and worship.
ദൈവ വചനത്തിന് വിരുദ്ധമായ ആരാധന ഞാൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ പരീക്ഷ.
And the second test was, the trial was that, will you worship against the scriptures.
ഇന്ന് ദൈവമക്കൾക്ക് എവിടെ ആരാധിക്കാം എന്നൊരു ഓപ്പൺ ബ്രദറിന്റെ മനോഭാവം വന്നിരിക്കുകയാണ്.
And today there is a kind of open mindset that the brethren can worship anywhere.
എന്നാൽ അല്പം നിർബന്ധമായിട്ട് പറയാം.
But may I say in this manner,
പ്രാദേശിക സഭയുടെ പ്രമാണങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2:37 മുതൽ 42 വരെ പറഞ്ഞിട്ടുണ്ട്.
And in Acts chapter 2 verse 37 to 42 the principles of the local church have been mentioned.
ആ സഭ വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കണം.
And that church should talk about salvation through faith.
പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങുന്ന സ്നാനം പഠിപ്പിക്കണം.
And the baptism of immersion in the name of the Father, the Son and the Holy Spirit.
പഴയ ജീവിതത്തിൽ വേർപെട്ട വേർപാടിനെക്കുറിച്ച് പഠിപ്പിക്കണം.
And it should teach about the separation from the old kind of life.
ക്രമീകൃതമായി അപ്പോസ്തലിക ഉപദേശം പഠിപ്പിക്കണം.
And the doctrines of the apostles should be taught.
ദൈവമക്കളുടെ കൂട്ടായ്മ യോഗങ്ങൾ ഉണ്ടായിരിക്കണം.
And there should be fellowship meetings of the brethren.
ആഴ്ചതോറുമുള്ള അപ്പംതുറക്കൽ ഉണ്ടായിരിക്കണം.
And in the weekly basis the observance of the Lord's Supper.
പ്രാർത്ഥന ഉണ്ടായിരിക്കണം.
And there should be prayer.
ഈ വചനത്തിന്റെ പ്രമാണം അനുസരിച്ചുള്ള ആരാധനക്കാരുമായിട്ടാണ് നമ്മൾ സഹകരിക്കേണ്ടത്.
And it is with these kind of people that we should maintain our cooperation.
അല്ലാത്തതിലേക്ക് സഹകരിക്കാൻ നമുക്ക് പറ്റുകയില്ല.
And if not we cannot cooperate with them.
കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിരിക്കും.
And in sight them it might be very good.
നല്ല മ്യൂസിക് ഉണ്ടായേക്കാം.
There might be good music.
പക്ഷേ
but
പ്രമാണം ഇതാണ്.
But this is the principle.
മൂന്നാമത്തെ ജീവനത്തിന്റെ പ്രതാപം.
Thirdly the pride of life.
കർത്താവിനോട് കർത്താവിനെ ഗോപുരത്തിന് ദേവാലയത്തിന് ഗോപുരത്തിന് മുകളിൽ കയറ്റി.
And the Lord was taken on top of the temple.
ഏതാണ്ട് 200 അടി മുകളിലേക്ക് കയറ്റി.
And around 200 feet high.
താഴേക്ക് ചാടാൻ പറഞ്ഞു.
And he told him to jump down.
പിശാച് എന്താ പറഞ്ഞത്?
നീ
താവോട്ട് ചാടുക.
What did Satan say?
അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും.
And if you fall down your angels will is it not written that your angels will take care of you?
ഇത് 91 സങ്കീർത്തനത്തിന്റെ ഉദ്ധരണിയാണ്.
And this is the recitation of Psalm 91.
സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണോ പിശാച് പറഞ്ഞത്?
And was it mentioned exactly how it is mentioned in the Psalm?
ആണോ?
Is it like that?
നിങ്ങൾ വായിച്ചു നോക്കണം.
You should read and check.
നിന്റെ എല്ലാ വഴികളിലും എന്നാണ് 91 സങ്കീർത്തനം.
And in the psalm it is mentioned in all your ways.
ദേവാലയത്തിന്റെ മുകളിൽ ചാടിയാൽ സൂക്ഷിക്കോളാം എന്ന് പറഞ്ഞിട്ടില്ല.
It is not mentioned that if you jump from the top of the temple he will take care of you.
നടക്കുമ്പോൾ സൂക്ഷിക്കാം.
When you are walking he will take care of you.
അപ്പോൾ പിശാചിനെ നമ്മളെക്കാളും വേദവസം കാണാതെ അറിയാം.
So the devil knows the bible more thoroughly than us.
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അറിയാം.
From Genesis to Revelation.
ജീവനത്തിന്റെ പ്രതാപം
the pride of life
എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ
And when everybody is looking
200 ade mugale nan daavadi aaduga
I am jumping from 200 feet high
dudamaru vandana taanguga
and the angels will take care of you and they shall bear you
devahithathine ivireedamayi nan uyaran shramikkirathu
I should not try to exalt myself against the word of God
devahithathine ivireedamayi ende jadigamaya aavashyangal nadathirathu
I should not try to fulfill the desires of my flesh against
devahithathine ivireedamayi nan nokki kaanarathu
and I should not look against the will of God
devahithathine ivireedamayi nan uyaranum valaranum shramikkirathu
and I should not try to grow or exalt myself beyond the will of God or the word of God
devu namak endu thannirikkuno
what has the lord given us
devu namak endha sthanam thannirikkuno
what position has the lord given us
adu madi
that is enough
valanja vadiyil nokkarathu
they do not look for crooked ways
logavum adina mohavum ulinju pogum
the world and its desires will pass away ee
logathinte mohathilekku irangi poya lothine pole ullavaru parajayapettu tarippanamayi
and we see the lord who went into the desires of this world that he was completely and utterly destroyed
deivashtam cheyunavarendeekkunnathu
but he who does the will of god will abide forever
ibide nammale deivashtam cheyumbol nammale verum poshanmaraayittu loga kandekka
and when we do the will of god here the world might consider us as fools
pakshe deivam namme uyarthum
but the lord will exalt us
pramaanam anusarichu jeevichal
and if you follow the principles
deivam nammode undayirikkum
and the lord god will be with us
namukku vijayikalayi jeevikkam
let us be victorious
deivam namme sahaayikkatte
may the lord help us
ക്ഷമിക്കണം 15 മിനിറ്റ് കൂടി പോയി കേട്ടോ.